بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب فإذا فرغت فانصب وإلى ربك فارغب.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ സലാം സൂറത്തു തീൻ ഇന്ന് സൂറത്തു നഷർ സൂറത്തു ഷർഹ് അല്ലെങ്കിൽ സൂറത്തുൽ ഇൻഷിറാഹ് സൂറത്ത് അലം നഷ്റഹ് ഈ സൂറത്തിന് അലം നഷ്റഹ് എന്ന് പേരുണ്ട് അലം നഷ്റഹ് അതേപോലെ സൂറത്തു ഷർഹ് അതേപോലെ സൂറത്തുൽ ഇൻഷിറാഹ് ഇൻഷിറാഹ് വിശാലത എന്നർത്ഥത്തിൽ ഷർഹ് വിശാലമാക്കൽ അലം നഷ്റഹ് ഇവിടെ ഈ സൂറത്തിന്റെ തുടക്കം അങ്ങനെ ആയതുകൊണ്ട് സൂറത്ത് അലം നഷ്റഹ് എന്നതിന് പറയപ്പെട്ടിട്ടുണ്ട് സൂറത്ത് വദ്ദുഹ ഇറങ്ങിയതിന് ശേഷമാണ് സൂറത്തുൽ ഇൻഷിറാഹിന്റെ അവതീർണത സൂറത്ത് വദ്ദുഹ ചില റിവായത്തുകളിൽ കാണാം വദ്ദുഹയും ഇൻഷിറാഹും ഒന്നിച്ചു കാര്യത്തിലങ്ങാണ്ട് ഒന്നിച്ചു ഓതി അത് രണ്ടും ഒരു സൂറത്താണെന്ന് വരെ ചിലർ ധരിച്ചുപോയി പക്ഷെ രണ്ട് സൂറത്താണ് ഒരു സൂറത്താൻ ധരിക്കാൻ കാരണം അതാണ് ഒന്നിച്ചു ഓതി ഒന്ന് പിന്നെ വദ്ദുഹന്റെ അവസാനം ഇതിന്റെ തുടക്കം നോക്കി എങ്ങനെ വദ്ദുഹന്റെ അവസാനം എങ്ങനെ അല മെജീദ് കെ തീമം فأما اليتيم فلا تقهر وأما السائل فلا تنهر فأما بنعمة ربك فحدث ألم نشرح لك صدرك عندها كور وندلا ألم يجدك يتيما فآوى അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകൾ പറയാണ് ആ രീതിയിൽ ചോദിച്ചിട്ട് അപ്പൊ അതേപോലെയാണ് അലം നഷ്റഹ് ലക് അപ്പൊ ചിലര് ഇത് രണ്ടുപേര് സൂറത്ത് എന്ന പോലെ മനസ്സിലാക്കി പക്ഷെ രണ്ട് സൂറത്തുകളാണ് സൂറത്തു ദുഹ ഇറങ്ങിയതിന് ശേഷമാണ് അലം നഷ്റഹ് ഇറങ്ങുന്നത് രണ്ട് സൂറത്തിന്റെ സൂറത്ത് വദ്ദുഹയുടെയും ഇൻഷാല്ലാഹ് വദ്ദുഹ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ചരിത്രം ഒന്നുകൂടി മനസ്സിലാകും വദ്ദുഹയും അതേപോലെ സൂറത്തു അലം നഷ്റഹും രണ്ടും അവതരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആശ്വാസം പകരലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആശ്വാസം പകരലാണ് മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ് മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ് അതും പ്രബോധനത്തിന്റെ തുടക്ക നാളുകളിൽ പ്രബോധനത്തിന്റെ തുടക്ക നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയുള്ള ശത്രുത വർദ്ധിക്കുകയും പ്രതിലോമ പ്രവർത്തനങ്ങൾ ശത്രുക്കൾ മൂർജിപ്പിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിലാണ് ഈ സൂറത്തുകളുടെ അവതീർണത ഇവിടെ ഈ സൂറത്ത് കൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥൈര്യമേകലാണ് കാരണം 40 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ചു ആ 40 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ജനതയിൽ ജീവിച്ചോ ആ ജനങ്ങൾ ഒരിക്കലും നബിയെക്കുറിച്ച് പറയാത്ത കാര്യമാണ് 40 നിപ്പുറം നബിയെക്കുറിച്ച് പറയുന്നത് മനസ്സിലായി അതും 40 വയസ്സ് കാലഘട്ടത്തിൽ അവര് നൽകിയ അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ആ സർട്ടിഫിക്കറ്റ് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ ഒരു കാലത്ത് 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സത്യസന്ധനായിരുന്നു സത്യസന്ധനാണ്. ഇപ്പൊ അവര് പറയണത് എന്താ? ഇവർ പറയുന്നത് വ്യാജവാദി എന്നാണ്, കള്ളൻ എന്നാണ്. മനസ്സിലായല്ലേ? 40 വർഷ കാലഘട്ടം നിസ്ലാസന്മാർ തങ്ങളുടെ ബുദ്ധിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല അവർക്ക്. അവരുടെ വിഷയങ്ങളിൽ വരെ വിധി തീർപ്പിന് അവർ നബിയെ നിശ്ചയിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവര് പറയണത് എന്താണ്? മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന് ഭ്രാന്താണെന്നാണ്. മനസ്സിലായല്ലേ? അവർക്കറിയാം നിസ്ലാസന്മാർ തങ്ങൾ തീർത്തും നിരക്ഷരനാണ്, നിരക്ഷരനാണ്. പറയാം, അവർക്കറിയാം 40 വയസ്സ് കാലം വരെ നബിസ്ലാസ്ലമാ തങ്ങൾ എന്തെങ്കിലും എഴുതുകയോ നബി എന്തെങ്കിലും വായിക്കുകയോ ചെയ്യാനറിയാത്ത നിരക്ഷരനാണ്. ആ നബിയെ കുറിച്ചാണ് പറയുന്നത് ഇത് അള്ളാഹുവിന്റെ പേരിൽ നബി കെട്ടിയുണ്ടാക്കി എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ ആരോപണങ്ങൾ മാനസികമായി, അതേപോലെ വാചികമായി കുറെ, പിന്നെ ശാരീരികമായിട്ടുള്ളതായ പ്രയാസങ്ങൾ, ഇതിനെ തുടർന്നുള്ളതായ പീഡനങ്ങൾ, പീഡനങ്ങൾ. അപ്പൊ അത് കരുത്തോടെ താങ്ങണമെങ്കിൽ നിസ്ലാസന്മാർ തങ്ങൾക്ക് ശരിക്കും എന്ത് വേണം? നല്ല സ്ഥൈര്യം, ധൈര്യം അതുണ്ടാകണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം സഹിക്കുവാനും താങ്ങുവാനും നിസ്ലാസന്മാർ തങ്ങൾക്ക് ഇതിലൂടെ ഇവിടെ ആശ്വാസം പകരണം. ഇനി സൂറത്തു ദുഹ എടുക്കുമ്പോൾ ഈ ആ ആരോപണത്തിന്റെ ഒരു പ്രത്യേകത, പിന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കയ്യൊഴിച്ചു എന്ന നിലക്ക് എന്ത് ചെയ്യും? പ്രചരണം നടക്കും. ഇതുവരെ മുഹമ്മദിന്റെ കൂടെ ഒരു ഷെയ്ത്താൻ ഉണ്ടായിരുന്നു, അങ്ങനെ പറയാം മുശ്രിക്കീനും. ആ ഷെയ്ത്താനും മുഹമ്മദിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആരോപണം നടത്തും. അപ്പോഴാണ് വിശിഷ്യ വദ്ദുഹ ഇറങ്ങുന്നത്. വദ്ദുഹ സൂറത്ത് വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക് വമാ ഖല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് നമുക്ക് ഇവിടെ ഇൻഷാല്ലാ വരും. അപ്പൊ ഈ സൂറത്തുകളുടെ അവതീർണത എന്തിന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഉള്ളടക്കം, പൊരുൾ, അതിന്റെ പൊരുൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന വേദിയിൽ ഉറച്ചു നിൽക്കുവാനും ആരോപണങ്ങളെയും പ്രതിലോമ പ്രവർത്തനങ്ങളെയും ശത്രുതകളെയും ഒക്കെ തരണം ചെയ്യുവാനുമുള്ള ആശ്വാസ വചനങ്ങളാണ് ഈ ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അലം നശ്റഹ് ലക സദ്രക വവദഅന അൻക വിസ്രക അല്ലദി അൻഖദ ബഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇവിടെ അള്ളാഹുന്റെ ചോദ്യം അലം നഷ്റഹ് ലക്. നഷ്റഹ് എന്നാണ് ഷറഹ, ഷറഫ് എന്നാണ് വിശാലമാക്കുക. നഷ്റഹ് ലക്, നിങ്ങൾക്ക്, താങ്കൾക്ക് നാം വിശാലമാക്കും, വിശാലമാക്കും. നഷ്റഹു ഫിഅലു മുദാരിയാണ്, വർത്തമാന ഭാവി കാലഘട്ടം. നഷ്റഹ്, നഷ്റഹ് ലക്, താങ്കൾക്ക് നാം വിശാലമാക്കും. ലം വന്ന്, അപ്പൊ ലം നഷ്റഹ് ലക് എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾക്ക് നാം വിശാലമാക്കിയിട്ടില്ല എന്നാണ്, ആക്കിയിട്ടില്ല, നിഷേധിക്കാൻ, നിരാകരിക്കാൻ. ലം നഷ്റഹ് ലക്, പക്ഷെ അതിന് മുമ്പിൽ എന്ത് ചെയ്ത്? അ എന്ന ചോദ്യം വന്ന്, അലം നഷ്റഹ് ലക്. അപ്പോ നേരെ വിരുദ്ധ ആശയം എന്താ? തീർച്ചയായും നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നിട്ടുണ്ട്, അതാണ്. അലം നഷ്റഹ് ലക് എന്ന് പറഞ്ഞാൽ ഖദ് ശറഹ്നാ ലക്, അതാണ് അതിനർത്ഥം. ഖദ് ശറഹ്നാ ലക്, തീർച്ചയായും നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അലം നഷ്റഹ് ലക്, താങ്കൾക്ക് നാം വിശാലമാക്കി തന്നിട്ടില്ലേ? ചോദ്യം അത് സ്ഥിരീകരിക്കാനാണ്. വിശാലമാക്കി തന്നിട്ടുണ്ട്. എന്താ വിശാലമാക്കി തന്നത്? സദ്രക്, സദ്രക് നമ്മ നെഞ്ചി, താങ്കളുടെ മാറിയിടം നെഞ്ചി. താങ്കളുടെ സദർ മാറിയിടം താങ്കൾക്ക് നാം വിശാലമാക്കി തന്നിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുണ്ട് എന്നുള്ളത് പറയാണ്. പക്ഷേ ചോദ്യ രൂപത്തിൽ തന്നിട്ടില്ലേ, എന്തിനാണത്? അപ്പോഴാണ് ഭാഷയിൽ, അറബി ഭാഷയിൽ ആ ഒരു വിഷയം അത്ര നല്ല ഹൃദയസ്പൃക്കാകെന്നറിയില്ലേ, അതിനു വേണ്ടി. എന്നാണ് അല്ലെ? അപ്പൊ അവിടെ വിസ്രക് നന, വിസർ നന ഭാരം എന്നും പാപം എന്നും അർത്ഥമുണ്ട്. വിസർ, വിസർ നന രണ്ടർത്ഥത്തിന് വരും. സിക്കൽ, സിക്കൽ ഭാരം, സിക്കൽ. അതേപോലെ തന്നെ പാപം, ദംബ് അല്ലെങ്കിൽ ഇസ്മ്, പാപം, രണ്ടർത്ഥത്തിനും പറയും. വിസ്രക് നന താങ്കളുടെ ഭാരം, താങ്കളുടെ പാപം. അൻക എന്ന് പറഞ്ഞാൽ താങ്കളെ തൊട്ട്, ഇവിടെ ഒബാനാൻ എന്ന് പറഞ്ഞാൽ നാം പിന്നെ മാപ്പാക്കി അല്ലെങ്കിൽ ഒഴിവാക്കി ആ അർത്ഥത്തിലാണ്. വമ അല ഇറക്കി വെച്ചു, വബാ അൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയത്തിൽ വ്യത്യാസമുണ്ട്. മാപ്പാക്കി ഒഴിവാക്കി ആ അർത്ഥത്തിലൊക്കെയാണ് ഇത് പ്രയോഗിക്കുന്നത്. അപ്പൊ വബാന അൻ താങ്കളെ തൊട്ട് നാം പുറത്തു മാപ്പാക്കി, എന്ത് വിസ്റക് താങ്കളുടെ ആ ഇസം കുറ്റം തെറ്റ്. അപ്പൊ വബാന അൻ കവിസ്റക് താങ്കളുടെ പാപം കുറ്റം അത് താങ്കളെ തൊട്ട് നാം ഒഴിവാക്കി മാപ്പാക്കി പോക്കി കളഞ്ഞു എന്നർത്ഥത്തിൽ. ചിലരിവിടെ ഇറക്കി വെച്ചു എന്നർത്ഥം പറയും, നിങ്ങളുടെ ഭാരം നിങ്ങളെ തൊട്ട് ഇറക്കി വെച്ചു. ഭാരം ഇറക്കി എന്ന അർത്ഥത്തിന് വവാ അല എന്നായിരിക്കും പ്രയോഗം, വവാ അൻ എന്ന് പ്രയോഗിക്കൂല. വവാന അൻ താങ്കളെ തൊട്ട് നാം മാപ്പാക്കി പോക്കി, വിസ്റക് താങ്കളുടെ പാപം 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 ഭാരം പാപം ഭാരം മനസ്സിലായി. പാപം ആരും നിസ്സാരമായി കാണാൻ പാടുള്ളതല്ല. ഒരു ഭാരം ചുമന്നവൻ ഏതൊരവസ്ഥയിലാണ് അതേപോലെ ആയിരിക്കണം പാപം ചെയ്തവൻ തന്റെ പാപത്തെ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ വിസിർ എന്ന് വിസിർ എന്ന ഭാരം എന്നുള്ളതിനും പറയും. അപ്പൊ ആ ഒരു പ്രയോഗം പാപത്തിന് ഖുർആനിൽ പ്രയോഗിച്ചത്. ഓ വബാന അൻക വിസ്റക്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാന തആല ആ പാപത്തെ ഒഴിവാക്കി. വിസിർ ഭാരം ഉണ്ടല്ലോ, പാപഭാരം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാന തആല മാപ്പാക്കി ഒഴിവാക്കി. വിസ്റക് താങ്കളുടെ പാപം എന്ന് പറഞ്ഞാൽ അല്ലദീ അൻഖദ ബഹ്റക്. അൻഖദ അൻഖദ എന്നാണ് അവിടെ അർത്ഥം അസ്കല എന്നാണ്. അസ്കല എന്നാണ് ഇതാണ് അൻഖദ എന്നാണ് അവിടെ അർത്ഥം അസ്കല ഭാരമുണ്ടാക്കി. ബഹ്റക് ബഹ്റ എന്നാണ് മുതുക്. ബഹ്റക് താങ്കളുടെ മുതുകിന്, അപ്പൊ താങ്കളുടെ മുതുകിന് ഭാരമുണ്ടാക്കിയ ഭാരമുണ്ടാക്കിയതായ അല്ലെങ്കിൽ നല്ല മനസ്സില്ല യാതൊന്ന്. അപ്പൊ താങ്കളുടെ മുതുകിന് ഭാരമുണ്ടാക്കിയതായ താങ്കളുടെ വിസിർ പാപം ഒബാനാനി താങ്കളെ തൊട്ട് നാം പോക്കി പോക്കി. ആ പാപത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പാപത്തെ ഒഴിവാക്കി. വറഫാന വറഫാ ഇവിടെ വാ എന്ന് പറഞ്ഞാല് വാ വാത്തിന്റെ ഏട്ടാ എന്ന് പറഞ്ഞാല് ഇവിടുക്കാണ് അതിന്റെ ഉദ്ദേശം. എന്റെ ബന്ധം അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക് താങ്കളുടെ വിസിറിനെ താങ്കളെ തൊട്ട് നാം പോക്കുകയും മാപ്പാക്കുകയും ചെയ്തില്ലേ എന്നാണ്, ചെയ്തിട്ടുണ്ട് എന്നർത്ഥത്തിൽ. അതേപോലെ തന്നെ വറഫഅന ലക ദിക്റക്, റഫഅന എന്ന് പറഞ്ഞാൽ ഉയർത്തി ഉയർത്തി, ലക താങ്കൾക്ക് താങ്കൾക്ക് നാം ഉയർത്തി. ദിക്റക് ദിക്ർ ദിക്ർ എന്ന് പറഞ്ഞാല് യശസ് പേര് യശസ് താങ്കളുടെ യശസ് ദിക്റക് താങ്കളുടെ സ്മരണ യശസ് അത് താങ്കൾക്ക് നാം ഉയർത്തുകയും ചെയ്തു ചെയ്തില്ലേ. വറഫാന നാം ഉയർത്തുകയും ചെയ്തു, വറഫാന നാം ഉയർത്തിയില്ലക്ക താങ്കൾക്ക് ദിക്റക് താങ്കളുടെ പേര് യശസ് യശസ് തൈ. ഈ വചനങ്ങളുണ്ടല്ല അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക് അല്ലദീ അൻഖദ ബഹ്റക് വറഫഅന ലക ദിക്റക്. അല്ലാഹു സുബ്ഹാന തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് ഷറഹു സദ്റാണ്. ഷറഹു സദർ എന്ന് പറഞ്ഞത് മാറിടം വിശാലമാക്കുക, നെഞ്ച് വിശാലമാക്കുക, നെഞ്ചകം വിശാലമാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ സൂറയിൽ മൂന്ന് അനുഗ്രഹമാണ് പറയുന്നത്. ഒന്ന് ഷറഹു സദർ മാറിടം വിശാലമാക്കുക, രണ്ട് വദഉൽ വിസ്ർ പാപം പോക്കുക പാപം മായ്ക്കുക, മൂന്നാമത്തേത് റഫ്ഉ ദിക്ർ, എന്താ റഫ്ഉ ദിക്ർ? യശസ് ഉയർത്തുക, യശസ് ഉയർത്തുക, പേര് ഉയർത്തുക. മൂന്ന് അനുഗ്രഹമാണ് പറഞ്ഞത് അല്ലെ. ഒന്ന് മാറിയുടെ വിശാലമാക്കുക, രണ്ട് പാപം ഒഴിവാക്കുക, മൂന്ന് യശസ് ഉയർത്തുക, പേര് ഉയർത്തുക. ആദ്യം പറഞ്ഞത് ഏതാ? ആദ്യം പറഞ്ഞ ഷറഹ് സദർ. ഷറഹ് സദർ എന്ന് പറഞ്ഞാല് അതാണ് സൂറത്തിന്റെ പേര് തന്നെ, അഷറഹ്, വിശാലമാക്കുക എന്നുള്ളതാണ്. വിശാലത ആയിരിക്കാം അള്ളാഹ് കൊടുത്തത്? ബോഡിക്ക മസിലില്ല അല്ല, പിന്നെ നെഞ്ചിനാണ്. അതാണ് ഏറ്റവും വലിയ നിയാമത്ത് അനുഗ്രഹം. നെഞ്ചകം വിശാലമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നെഞ്ചകം വിശാലമല്ല എങ്കിൽ ഒക്കെ പ്രശ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ വിധി രണ്ടുണ്ട്. ഒന്ന് ഷറഈയായ വിധി, മതപരമായ വിധി. അള്ളാഹുന്റെ മതപരമായ വിധികളുണ്ട്, മനസ്സിലെ? അതേപോലെ അള്ളാഹുന്റെ ഖദരിയായ, കൗനിയായ വിധികളുണ്ട്, പ്രാപഞ്ചികമായ വിധികളുണ്ട്, പ്രാപഞ്ചികമായ വിധികളുണ്ട്. മതപരമായ വിധികൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദാഹരണം? മതപരമായ അള്ളാഹുവിന്റെ വിധികൾ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് അല്ലേ. അതിൽ അമ്രുണ്ട് അല്ലേ, കൽപ്പനകളുണ്ട്, അതിലെന്തുണ്ട്? വിരോധങ്ങളുമുണ്ട് അല്ലേ, കൽപ്പനകളുണ്ട്, വിരോധങ്ങൾ. അപ്പൊ വിധി വിലക്കുകളാണ് മതപരമായ വിധികൾ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത് അല്ലേ. ഇതാരിക്കാ ചെയ്യാൻ പറ്റിയ? ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിന് വിശാലതാണ്, നെഞ്ചിന് വിശാലമാണ്, മനസ്സ് വിശാലമാണോ എല്ലാം എളുപ്പമായിരിക്കും, എളുപ്പമായിരിക്കും. മനസ്സിടിഞ്ഞോ എല്ലാം വിടുസായിരിക്കും, പ്രയാസമായിരിക്കും. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ദഅവത്ത് നടത്തണം, നന്മ കൽപ്പിക്കണം, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് ഷറഹ് സദർ വേണം. അതേപോലെ അള്ളാഹു വിരോധിച്ചിരുന്ന കുട്ടികൾക്കാണോ? അള്ളാഹു വിരോധിച്ചെന്ന് വിട്ടിരിക്കാനും എന്ത് വേണം? ഷറഹ് സദർ വേണം. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, മാതാപിതാക്കളെ ദ്രോഹിക്കരുത്, അങ്ങനെ തുടങ്ങി വിലക്കുകൾ ധാരാളമാണ്. നിഷിദ്ധങ്ങളെ സമീപിക്കരുത്. ഇതൊരാൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ ഷറഹ് സദർ വേണം. മനസ്സിലായില്ലേ? പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്നെ അസീസിന്റെ ഭാര്യയെ വിളിക്കാണ്. ആ പെണ്ണും യൂസുഫും തനിച്ച് കൊട്ടാരത്തിൽ, മനസ്സിലെ? മാത്രമല്ല പെണ്ണെല്ലാം വേലയും ഒപ്പിച്ച്, എന്താ ഒപ്പിച്ച്? കഥകടച്ച് വിരികൾ താഴ്ത്തി വകല്ലത്തി കത്തിൽ അബു അറിയാണ് സാഹചര്യമൊക്കെ ഒരുക്കിയിട്ട് അവള് പറയണ ഹൈതലക്ക് വരൂ, മനസ്സിലായല്ലേ? അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞെന്താ? മാഅല്ലാ ഇന്നഹു റബ്ബി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ അഭയം തേടിയിട്ട് എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരുന്നു, അക്രമ മസുവ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂസ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് തിരിയാണ്, തിരിയാണ്. ആ സന്ദർഭത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ എന്താ കാരണം? വിലക്കുകളുടെ വിഷയത്തിലുള്ളതായ ഷറഫ് സദറാണ്, മനസ്സിലായില്ലേ? അപ്പൊ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ, വിലക്കുകൾ ഒഴിവാക്കാൻ, അള്ളാഹുവിന്റെ മതപരമായ വിധികൾ അത് യഥാവിധം പാലിക്കാൻ ഷറഫ് സദർ വേണം. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ പ്രാപഞ്ചിക വിധികൾ, ഖദരിയായ വിധികൾ. പ്രാപഞ്ചികമായ വിധികളെ ഇസ്മാനാത്തു, എന്താ അതിന്റെ ഉദ്ദേശം? എന്താ പ്രാപഞ്ചികമായ വിധികൾ? അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇത്. ഷറഈയായ വിധിയും ഖദരിയായ വിധിയും തമ്മിൽ വ്യത്യാസമല്ലേ? എന്താ? അപകടങ്ങൾ, രോഗങ്ങൾ അല്ലെ, പരീക്ഷണങ്ങൾ, മരണങ്ങൾ, കാലക്കെടുതികൾ, ഇതൊക്കെ എന്താണ്? പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിന്റെ വിധിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മതപരമായ വിധികളെ പോലെയല്ല ഈ വിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്, ഇതെടുക്കാനും ഇതെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഇതിനു മുമ്പിൽ അല്ലെ. ഒരു മനുഷ്യൻ വിധികളുടെയും വിലക്കിന്റെയും നടുക്ക നിൽക്കുകയാണ്. ഇതെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ഇതെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട്, മനസ്സിലായി? അതാണെന്ത്? മതപരമായ വിധികൾ. എന്നാൽ ഇതിനു മുമ്പിൽ ചോയ്സ് ഇല്ല, മനസ്സിലായില്ലേ? ചോയ്സ് ഇല്ല. ഇതിനു മുമ്പിൽ ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും നേരെ ഇഷ്ടപ്പെടുവോ? ചുളീനെ ഇഷ്ടപ്പെടുവോ? ഇപ്പൊ ടിക്ടോക്കിലേക്ക് അറിയാത്ത സമയം. കാരണം എന്താ? പക്ഷെ ഇതിന് നമുക്ക് എന്തില്ല? ചോയ്സ് ഇല്ല. ഇത് ഖദരിയായ വിധികളാണ്, പ്രാപഞ്ചികമായ വിധികളാണ്. രോഗങ്ങൾ, അതേപോലെ തന്നെ കാലക്കെടുതികൾ, മരണങ്ങൾ വരുന്നതൊക്കെ ഇതിൽ നമുക്ക് ചോദിച്ചില്ല. ഇത് താങ്ങാനും എന്തു വേണം? ഷറഹ് സദർ വേണം, ഷറഹ് സദർ വേണം, നെഞ്ച് വിശാലാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് രണ്ടും താങ്ങാൻ നെഞ്ചിന് എന്ത് ചെയ്ത്? വിശാലത നൽകി. നെഞ്ചിന് വിശാലത നൽകി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് റസൂലുള്ളാഹ് താങ്ങാൻ കഴിഞ്ഞ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, മക്ക കാലഘട്ടത്തിലെ ആ സാഹചര്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യതീമായി വളർന്നു, ആ യതീമായി വളർന്ന മരുപ്പറമ്പിന്റെ സാഹചര്യത്തിൽ പാഠശാലയിൽ പോയിട്ടില്ല, ഒരു ഗുരുമുഖത്ത് ഇരുന്നിട്ടില്ല, ഗ്രാമീണതയുടെ വളർച്ചയാണ്. ആടുകളെ മേച്ച് നടന്നു ശൈശവത്തിൽ, ബാല്യം പിന്നിട്ടപ്പോൾ കച്ചവട ചരക്കിനേറ്റ് നടന്നു, മരുപ്പറമ്പിനെ താണ്ടി മുറിച്ചുള്ളതായ യാത്രകളുടെ ജീവിതമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ഏൽപ്പിക്കപ്പെട്ടത്. അതുവരെ ആ നാട്ടിൽ ഏറ്റവും സ്വീകാര്യൻ, എല്ലാവർക്കും സുസമ്മതൻ. ആ 40 വയസ്സിന് ശേഷം ഈ ഒരു വ്യക്തിത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെന്താണ് ആ നാട്ടിലെ ഏറ്റവും വലിയ അക്രമിയായിട്ട് ചിത്രീകരിക്കപ്പെടാൻ, ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വ്യാജവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടാൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമാധാനമില്ല, ആളുകൾക്കിടയിൽ നാട്ടിലിറങ്ങാൻ സമാധാനമില്ല, എല്ലാവരും സർവ സ്വതന്ത്രരായിട്ട് നടക്കുന്ന ഒരു നാട്, എല്ലാവർക്കും നിർഭയത്വത്തിന്റെ നാട് മക്ക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നിർഭയത്തല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലെ, അവിടെ ഉള്ള ഒന്നും ആക്രമിക്കപ്പെടില്ല, ജന്തുജാലങ്ങൾ വരെ. പക്ഷെ നിസ്സലാഹു അലൈഹി വസല്ലം ആക്രമിക്കപ്പെടും. മനസ്സിലെ, ഇതെങ്ങനെ താങ്ങിയത്? ഇതെങ്ങനെ താങ്ങി? ആയി താങ്ങിയത് അള്ളാഹു സുബ്ഹാനഹു വതാല ആ നെഞ്ചിനെ പ്രത്യേകം അനുഗ്രഹിച്ചത് കൊണ്ടാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിച്ചത്, ഹൃദയത്തിന് വിശാലതയും നെഞ്ചിന് വിശാലതയും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത് കൊണ്ട് മാത്രമാണ്. അത് വളരെ മുഖ്യമാണ്. അതുകൊണ്ടാണ് ഇതേ സാഹചര്യത്തിൽ വളർന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ഈജിപ്തിൽ ജനിച്ചത്, ഈജിപ്തിൽ വളർന്നത്? മനസ്സിലെ, ജനിച്ച നാള് മുതൽ കഷ്ടതയുടെ അവസ്ഥയാണ് ഈജിപ്തിൽ. മനസ്സിലെ, ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുന്ന ഒരു ഭരണാധികാരി. മനസ്സിലെ, ആ കൊലയുടെ നാളുകളിലാണ് ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിനുണ്ടായ ജീവിതാനുഭവങ്ങൾ ഈജിപ്തിന്റെ ആ സാഹചര്യത്തിൽ, അദ്ദേഹം ഖിബ്തിയല്ല നബ്തിയാണ്, കനാൻ ദേശത്തുകാരനായ ഇസ്രായേലിയനാണ്. മനസ്സിലായില്ലേ? ഈജിപ്തിൽ വളർന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? ഈജിപ്തിൽ നിന്ന് അദ്ദേഹത്തിന് സിറിയയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു, സിറിയയിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. മനസ്സിലായില്ലേ? കാരണം എന്താ, ഒരാൾ വന്നിട്ട് പറയാണ്, ഫിറഔനും അവന്റെ ആളുകളും നിന്നെ കൊല്ലാൻ പരിപാടി ഇട്ടിട്ട് മൂസ, അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു, തടി സലാമത്തായിക്കോ. അപ്പൊ ആ തടി സലാമത്താക്കിയിട്ടുള്ള പാച്ചിലാണ്, ആ പാച്ചിൽ ചെന്ന് നിൽക്കുന്നത് ഒരന്യനാട്ടിലാണ്, അന്യനാട്ടിലാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ, ആരോരും താങ്ങാനില്ലാത്ത അവസ്ഥ. ഈജിപ്തിൽ അവിടെ സിറിയയിൽ പോയിട്ട് മെദിയനിൽ നിന്നപ്പോ പകലിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. മനസ്സിലല്ലേ? ഇടയന്മാരൊക്കെ വന്ന് വെള്ളം കൊടുത്ത് അവരുടെ ആടുകളെയും മറ്റുമൊക്കെ ഇട്ട് അവർ പോയി. അതേപോലെ ആ രണ്ട് പെൺകുട്ടികൾ വന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സഹായിച്ച് അവരും പോയി. പിന്നെ ശൂന്യത, ഇനി ആരി എന്നൊരു ചോദ്യചിഹ്നമായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ അന്യനാട്ടിൽ നിൽക്കുകയാണ്. റബ്ബി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ, പഠിച്ചവനെ നീ എന്തൊരു അനുഗ്രഹമാണ് ഇവിടെ ചൊരിയുന്നത്, ഞാൻ അതിന് ആവശ്യക്കാരനാണെന്ന് അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിത്വത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കാൻ നിങ്ങൾ മനസ്സിലായി. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ആശ്വാസം നൽകി. പിന്നെ ആ രണ്ട് പെൺകുട്ടികളുടെ പിതാവ് വൃദ്ധൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചു, പിന്നെ അവിടെ കുറച്ച് മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ജീവിതം. എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും അവിടുന്ന് പലായനം ചെയ്യണം, അവർക്ക് പഠിച്ചവന്റെ വിധിയാണ്, മെദിയനിൽ നിന്ന് വീണ്ടും പലായനം ചെയ്യണം അവർക്ക് ഈജിപ്തിക്ക് തന്നെ. ഈജിപ്തിക്ക് പലായനം ചെയ്യുമ്പോഴാണ് ജബൽ തൂറിന്റെ പരിസരത്ത് വെച്ചിട്ട് നബുവത്ത് കൈമാറുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ പ്രവാചകനായിട്ട് വാഴ്ത്തുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഇത് ഹബീല ഫിറഔന ഇന്നഹും തഗ, ഫിറഔന്റെ അടുത്ത് ചെല്ലാനാണ് പറയുന്നത്. അവിടുന്നാണ് ഓടിയത് എന്ന ഫിറോൻ കൊല്ലുമെന്ന് വിചാരിച്ചത്. ആ ഫിറോന്റെ അടുക്കൊക്കെ അഞ്ഞി ചെല്ലാൻ പറയുന്നത്. മനസ്സിലായോഹ, മൂസ നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു നബിയായിട്ട്, ഇനി ഞാൻ ബോധനം നൽകണത് കേട്ടോളി എന്ന് പറയാണ്. എന്നിട്ട് ബോധനം നൽകി ഫിറോന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. അന്ന് ആലോചിച്ചു, അന്നും ഫിറോന്റെ അഹങ്കാരം എത്രയാണ്, എങ്ങനെയാണ് ഇസ്രായേലിയർ ഈജിപ്തിൽ കഴിയുന്നത്? ആ ഫിർഔന്റെ അടുക്കലേക്കാണ് ഇസ്രായേലിയൻ നബിയായിട്ട് നീ പോയിട്ട് എന്ത് ചെയ്യേണ്ടത്, ദഅവത്ത് നടത്തേണ്ടത്, അദ്ദേഹത്തെ ദഅവത്ത് നടത്തേണ്ടത്, ഇസ്രായേലിയരെ മോചിപ്പിക്കാനും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അവിടെ പറയുകയും ചെയ്യേണ്ടത്. അപ്പൊ എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഖാല റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പിന്നെന്താ പറഞ്ഞത്? വജ്അൽലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി. ആദ്യമായിട്ട് ചോദിച്ചത് ഷറഫ് സദറാണ്, മനസ്സ് വിശാലമാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. മനസ്സ് വിശാലമാക്കിക്കൊണ്ട്, മനസ്സ് വിശാലമായിട്ടില്ല എങ്കിൽ ഒരു കാര്യം അത് ഭൗതികപരമായ കാര്യമാകട്ടെ മതപരമായ കാര്യമാകട്ടെ, ഒന്നും നേടിയെടുക്കാനും അഭ്യസിക്കാനും ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഷറഫ് സദർ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം അത് കൃത്യമായിട്ട് അവിടെ പോയി എത്തിക്കാനും അത് വേണ്ട വിധം എത്തിക്കാനും ഹൃദയത്തിന് വിശാലത ചോദിച്ചത്. അപ്പൊ അതൊരു അത് അതിന്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാന തആല ഇവിടെ എണ്ണിയപ്പോൾ ആദ്യം എണ്ണിയത് അലം നഷ്റഹ് ലക സദ്രക, രണ്ടാമത്തേത് വവദഅന അൻക വിസ്രക. വിസർ എന്ന് പറഞ്ഞാൽ എന്താ? വിസർ എന്ന് പറഞ്ഞാൽ ഭാരം. ഇവിടെ ഉദ്ദേശം പാപം എന്നാണ്, തെറ്റ് പാപങ്ങൾ. അള്ളാഹു സുബ്ഹാന തആല റസൂലുള്ളാഹിക്ക് നൽകിയ രണ്ടാമത്തെ അറിയുക, റസൂലുള്ളാഹി തൊട്ട് റസൂലുള്ളാഹിന്റെ വിസറിനെ ഒഴിവാക്കി എന്നുള്ളതാണ്, മാപ്പാക്കി. അല്ലെങ്കിൽ എങ്ങനെയുള്ള വിസർ? ബഹ്റക്, താങ്കളുടെ മുതുകിനെ ഭാരിച്ചതാക്കിയ. ചില തഫ്സീറുകൾ ഞെരുക്കി കളഞ്ഞാന്നറിയും, ഞെരുക്കി കളയാൽ എപ്പോഴാണ് ഭാരം ഊക്കു കൂടുമ്പോഴാണ്. അങ്കബ എന്ന് പറഞ്ഞാൽ അസ്കല എന്നർത്ഥം. തങ്ങളുടെ മുതുകിന് ഭാരം ഉണ്ടാക്കിയ താങ്കളുടെ വിസറിനെ താങ്കളെ തൊട്ട് പോക്കി എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു വിഷയം, എന്താണ് റസൂലുള്ളാന്റെ വിസർ? നിസ്ലാസിന്റെ മതങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് വിസറിന്, റസൂലുള്ളാന്റെ വിസർ. റസൂലുള്ളാന്റെ മുതുകിന് ഭാരമുണ്ടാക്കിയ വല്ല വിസറും റസൂലിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ? പിന്നെന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞാലത് യൻഖബ ബഹ്റക്. വവദഅന അൻക വിസ്റക് അല്ലദി അൻഖബ ബഹ്റക്, താങ്കളുടെ മുതുകിന് ഭാരമുണ്ടാക്കിയ താങ്കളുടെ വിസറിന് പാപത്തെ കുറ്റത്തെ അള്ളാഹു താങ്കളെ തൊട്ട് ഒഴിവാക്കി മാപ്പാക്കി എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത ഈ ഒരു വിസർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിന് ഭാരം തീർത്തതായി ഈ വിസർ, അതെന്താണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിസർ അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നുബുവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, നുബുവത്തിന് ശേഷവും റസൂലുള്ളാഹിയിൽ നിന്ന് ഒരു വൻപാപം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, ഒരു വൻപാപം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായ? ഉദ്ധരിക്കപ്പെട്ടില്ല. ചെറുപാപം അത് നുബുവത്തിന് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നസ്രാസല മതങ്ങളിൽ നിന്ന് അതും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, ചെറുപാപങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായേ? പല പണ്ഡിതന്മാരും തീർത്തു മുറിച്ച് പറഞ്ഞത് നസ്രാസല മതങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന് അപ്പുറവും ഇപ്പുറവും ഒരു തെറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മുതുകിനെ ഭാരമാക്കിയ കുറ്റം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, തെറ്റിയെന്ന് പറഞ്ഞത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഗുണദോഷിച്ച ചില വിഷയങ്ങളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഗുണദോഷിച്ച ചില വിഷയങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിച്ചതാണെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്. എങ്ങനെ റസൂലുള്ളാഹിനെ ഗുണദോഷിച്ച വിഷയം? അറസവത്തവല്ല ആയത്തിറങ്ങിയ സാഹചര്യം, പിന്നെ തഹ്രീമിൽ يا ايها النبي لما تحرم ما احل الله لك എന്ന് പറഞ്ഞ സംഭവം, പിന്നെ മുനാഫിക്കിന്റെ വിഷയത്തിൽ ഉണ്ടായ സംഭവം, മുനാഫിക്കിൽ പിന്നെ അങ്ങനെ കുറെ വിഷയങ്ങൾ അല്ലെ, ഉദാഹരണങ്ങൾ. അതാണ് അവിടെ ഉദ്ദേശം എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിന് ഭാരമാക്കിയതായ വിസർ, അത് ഇപ്പോ അതിന്റെ ഒരു ഉദാഹരണം, നമ്മളിപ്പോ തേൻ കുടിച്ച സംഭവം. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ സൈനബിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല ഭാര്യമാരായിരുന്നല്ലോ. അപ്പൊ സൈനബിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കും. ഈ ഭാര്യമാർ കുറെ ഉണ്ടാകുമെന്നുണ്ടാവും, സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ടുള്ളതായ ചില വീഴ്ചകൾ ഉണ്ടാവും. അത് പ്രവാചക പത്നിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യരാണ്. അപ്പോ പിന്നെ സൈനബിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കുന്ന ആ വിഷയം അത്ര തന്നെ ആയിഷക്കും ഹഫ്സക്കും ഒന്നും രചിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്തൊരു തിരിപ്പുണ്ടാക്കാൻ ഉദ്ദേശിച്ചു. എന്താ ഉദ്ദേശം? അസലമാതങ്ങൾ എന്തോ ദുർഗന്ധം മണക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം, മഹാഫീർ മണക്കുന്നുണ്ട് എന്ന് പറയാം. അതൊരുതരം പിന്നെ ഒരു അരോചകമായ ഒരു മണാണ്, ഒരു കറ അതിന് ഒരു അരോചകമായ മണം. അത് റസൂലിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാമെന്നാണ് അവർ ഇത്തിഫാക്കായത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ അടുക്കൽ ചെന്നു, സൈനബിന്റെ അടുക്കൽ പോയിട്ട് തേൻ ഉപയോഗിച്ചതിന് ശേഷം ഒരു ഭാര്യന്റെ അടുത്തേക്ക് ചെന്നു, പറഞ്ഞു റസൂൽ നിങ്ങൾ മഹാഫീർ ഉപയോഗിച്ചിട്ടുണ്ടോ, ഒരു വല്ലാത്ത മണം. പറഞ്ഞില്ല, അല്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ സൈനബിന്റെ അടുത്ത് തേൻ കുടിച്ച വിഷയാണ്. അവിടെ കഴിഞ്ഞ് റസൂല അടുത്ത ഭാര്യന്റെ അടുത്തേക്ക് പോയി. അപ്പൊ അവരും പറഞ്ഞു, റസൂൽ എന്താ മഹാഫീർ ഉപയോഗിച്ചിട്ടുണ്ടോ ലാസ്റ്റ് ഒരു മണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇല്ല, സൈനബിന്റെ അടുത്ത് നിന്ന് ഞാൻ തേന് കുടിച്ചതാണ്, നിങ്ങൾക്ക് അരവചകം ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു മണം ഇനിണ്ടെങ്കിൽ നന് ഞാനത് കുടിക്കൂല എന്ന് പറഞ്ഞു, ഇനി ഞാനത് കഴിക്കൂല എന്ന് പറഞ്ഞു. മനസ്സിലായി? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഉപയോഗിച്ചൊരു ഹലാലായ ഭക്ഷണം, അത് മറ്റുള്ളവർക്ക് അരോചകമായ ഒരു മണം അതിനുണ്ട് എന്നാണ് റസൂൽ എന്ത് ചെയ്തത്? വേണ്ടെന്ന് വെച്ച്. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും പരിപൂർണതയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില നിലപാടുകൾ അത് ശരിയാണെങ്കിലും കൂടുതൽ ശരിയായില്ല എന്ന നിലക്ക് അള്ളാഹു തിരുത്തിയിട്ടുണ്ട്. ചിലത് റസൂലുള്ളാന്റെ നിലപാടെന്തായിരിക്കും? ശരിയായിരിക്കും, പക്ഷേ നുബുവത്തിന്റെ മക്കാമിനോട് കൂടുതൽ ചേർന്നതായില്ല എന്ന നിലക്ക് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതആല അത് തിരുത്തും. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപെട്ട് ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, റസൂലെ നിങ്ങൾ എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചത്? അതാണ് അപ്പൊ അവിടെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചത് നിങ്ങൾ എന്തിനു നിങ്ങൾക്ക് ഹറാമാക്കണം എന്നല്ല, പിന്നെ വേണ്ടെന്ന് വെച്ചത് നിങ്ങൾക്ക് തടഞ്ഞത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ റസൂലുള്ളാനെ ഗുണദോഷിച്ചു. ഇവിടെ അള്ളാഹു ഒരു ഗുണദോഷിക്കലാണ് അല്ലെ, ഒരു തിരുത്തലാണ്. റസൂലുള്ളാന്റെ നിലപാട് ശരിയായിട്ടും ആണെങ്കിലും കൂടുതൽ യോജിച്ചത് റസൂലിനെ എടുക്കണം എന്നുള്ളവർക്ക് ഗുണദോഷികളാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ എന്ത് വിസ്റക്. ശരി, അതാണ് ഇപ്പൊ കപട വിശ്വാസികളുടെ വിഷയം പറഞ്ഞത്. കപട വിശ്വാസികളുടെ കാപ്പട്ടി എവിടെയാണ്? മനസ്സിലാണ് അല്ലെ? ഒരാൾക്കും ഒരു കപടനെ കണ്ടിട്ടുണ്ടെങ്കിൽ മിയാ ഫിൽമിയാ എന്ന് പറയാൻ പറ്റൂല. പിന്നെ മൂപ്പര് വളരെ ടിപ്ടോപ്പായിരിക്കും, ഇസ്ലാമിന്റെ താടി, ഇസ്ലാമിന്റെ തൊപ്പി, ഇസ്ലാമിന്റെ തലപ്പ ഒക്കെ ഉഷാറായിരിക്കും. കപട എന്ന് പറയാൻ പറ്റൂല. അയാൾ വന്നിട്ട് ഒരു മൊഴി തരികയാണെങ്കിൽ ആ മൊഴി നമ്മൾ സ്വീകരിക്കും. കാരണം എന്താ? പ്രത്യേകിച്ച് കപട വിശ്വാസികൾ നൂറ് വല്ലാഹി പറയും, വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി ഇങ്ങനെ പറയും. അപ്പൊ ആ വാക് പ്രയോഗത്തിലും വാക് ചാതിരിയിലും പെട്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്കുള്ള സൈന്യത്തെ ഒരുക്കിയിട്ട് പോവുകയാണ്. വളരെ പ്രയാസത്തിന്റെ കാലഘട്ടത്തിലാണ് ആ തബൂക്കിലേക്കുള്ള യുദ്ധ സൈന്യത്തെ ഒരുക്കുന്നത്. മനസ്സിലായില്ലേ? ആ സൈന്യത്തെ ഒരുക്കിയിട്ട് പോകുമ്പോൾ കവടന്മാരിൽ വന്നിട്ട് ചിലർ റസൂലിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് പുറപ്പെടാൻ പറ്റൂല, അങ്ങനത്തെ പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് ഓക്കെ. സ്വാഭാവികമായിട്ട് അവർ വന്ന് ക്ഷമാപണം നടത്തി, ഞങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്. ചിലർ പറഞ്ഞ് തബൂക്ക് അവിടെയുള്ള എവിടെ? തബൂക്ക് അന്ന് ആരുടെ പിടുത്തത്തിലാ? മദീനയുടെ വടക്ക്, മദീനയിൽ നിന്ന് പിന്നെ നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് വടക്ക് പടിഞ്ഞാറാണ്. ഏതിനോടർത്ഥ തബൂക്ക്? ഏത് നാടിനോടടുത്താ തബൂക്ക്? സിറിയയോട് ജോർദാനോടൊക്കെ അടുത്താണ് അല്ലെ? പൗരസ്ത്യ റോമ സാമ്രാജ്യമാണ് അന്ന് അവിടെ. പൗരസ്ത്യ റോമ സാമ്രാജ്യം ബൈസാന്റിയ എന്ന് പറയും, പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ പിന്നെ കീഴിലാണ് അവിടേക്ക്. അപ്പൊ അവിടേക്കാണ് പോകുന്നത്. അപ്പൊ ചില കപട വിശ്വാസികൾ വന്നിട്ട് റസൂലിനോട് പറഞ്ഞത്, റസൂലെ ഞങ്ങൾ റോമയിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വശീകൃതരായാലോ, അങ്ങനെ പറഞ്ഞവർ വരെ ഉണ്ട് കപടന്മാരിൽ. മനസ്സിലായി? ഏതായാലും കപടന്മാർ ചില വാക്പ്രയോഗങ്ങൾ നടത്തി, അതവർ അള്ളാഹുവിൽ ആണയിട്ട് വല്ലാഹിയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, മനസ്സിലുള്ളത് റസൂലിനെ വായിക്കാൻ അറിയില്ല. റസൂലിനെ അവര് ഞങ്ങൾക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ റസൂലിനെ അവർക്ക് എന്ത് ചെയ്തു? ഇളവ് കൊടുത്ത് വരണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? പക്ഷെ ഇവര് കപടന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനോട് പറഞ്ഞത്, അഫല്ലാഹു അൻക് ലിമ അദീൻ തലഹു, അഫല്ലാഹു അൻക്, താങ്കളെ തൊട്ട് അള്ളാഹു മാപ്പാക്കട്ടെ, മാപ്പേകീകരിക്കുന്നു. ലിമ അദീൻ തലഹും, എന്തിനാണ് നിങ്ങൾ അവർക്ക് അനുവാദം നൽകിയത്? എന്തിന് മദീനയിൽ അവരുടെ വീട്ടിലിരിക്കാൻ നിങ്ങളെ കൂടെ കൂട്ടാതെ എന്തിന് മദീനയിൽ നിങ്ങൾ അവരുടെ വീടുകളിലിരിക്കാൻ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനെ അവിടെ ഗുണദോഷിച്ചു. റസൂൽ യഥാർത്ഥത്തിൽ സ്വീകരിച്ചതല്ല, യുദ്ധത്തിനുള്ള പോക്കാണ്. അവർ വന്നിട്ട് ക്ഷമാപണം നടത്തി, മാപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് ഒഴിവായി പോയിട്ടുണ്ട്, റസൂലിനെ അനുവാദം കൊടുത്താണ് അല്ലേ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ കപടന്മാരാണെന്നുള്ളതിൽ അവരെന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, അനുവാദം കൊടുത്ത് വീട്ടിലിരുത്താൻ പാടില്ലായിരുന്നു, അവരെ കൊണ്ടുകൊണ്ടിരുന്നു എന്നുള്ളിടത്താണ് കൂടുതൽ ശരി അതാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനെ ഉണർത്തുന്നത്. കൂടുതൽ ശരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. പ്രവാചകന്റെ നിലപാട് ശരിയായിട്ട് കൂടി, കൂടുതൽ ശരിയായില്ല, ശരിയായിരുന്നു. അപ്പോൾ ഇത്തരം തിരുത്തലുകൾ അതാണ് വിസർ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തുണ്ടാക്കിയത്? ഭാരമാക്കിയത്. റസൂലുള്ളാഹിക്ക് ഭാരമാക്കിയത്. ഇന്ന് വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കാർക്കും ഭാരമാകണില്ല അല്ലേ? വൻപാപം ചെയ്തിട്ട് ഭാരമാകണില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം ശരിയായിരുന്നു, കൂടുതൽ ശരിയായില്ല, നുബുവത്തിന്റെ മക്കാമിനോട് ഏറ്റവും നന്നായി യോജിച്ചതായില്ല എന്നുള്ളതൊക്കെയാണ് ചില തിരുത്തലുകൾ വന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അബ്ദുള്ളാഹിബ്നു ഉമ്മ മക്തൂം ബ്ലൈൻഡാണ്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹൃദത്തിലേക്ക് വരുമ്പോഴത്തേം നിസ്രാഹു അലൈഹി വസല്ലം കൊണ്ട് എന്തൊരു ആക്ഷനും അദ്ദേഹത്തിൽ സ്വാധീനിക്കൂല. വാക്കാണെങ്കിൽ സ്വാധീനിക്കും, പക്ഷെ എന്ത് ആക്ഷൻ ആയിട്ടുണ്ടെങ്കിലും സ്വാധീനിക്കൂല. കാരണം എന്താ? അദ്ദേഹം ബ്ലൈൻഡാണ്. അബ്ദുള്ളാഹിബ്നു മക്തൂം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹിനോട് പറയുന്നത് അല്ലിംനി മിമ്മാ അല്ലമക്കല്ലാ, നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചെന്ന് എനിക്കും പഠിപ്പിച്ചു തരും എന്നൊക്കെ വരുന്നത്. അബ്ദുള്ളാഹിബ്നു മക്തൂം ആരോട്? റസൂലുള്ളാഹിനോട് പറയണം അല്ലമനി മിമ്മാ അല്ലമക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് എനിക്കും പഠിപ്പിച്ചു തരും എന്നിട്ട് മുപ്പര് വരികയാണ്. അദ്ദേഹത്തിനും കുറ്റം പറയാൻ പറ്റില്ല, കാരണം എന്ത്, ഇവിടെ എന്തെന്ന് അദ്ദേഹം കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്? ഈ ബൗദ്ധ വിശ്വാസികളിൽ കുറെ വലിയ ആളുകൾ ഇരിക്കുകയാണ്, ബൗദ്ധ വിശ്വാസികളിൽ അബൂജഹലിനെ പോലത്തെ അങ്ങനത്തെ കുറെ ആളുകൾ ഇരിക്കുകയാണ്, വലിയ ആളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് റസൂലുള്ള ദേവത്വം നടത്താൻ അവർ, അപ്പോൾ അവർ നന്നാകട്ടെ എന്നുള്ള ഉത്കടമായ ഇച്ഛയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുള്ളാഹിബ്നു മക്തൂം വരുന്നത്. എങ്ങനെ ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുള്ളാഹിബ്നു മക്തൂമിന്റെ വരവ് എന്തുണ്ടാക്കി? ഒരു പ്രയാസം ഉണ്ടാക്കി. സ്വാഭാവികമല്ലേ? സ്വാഭാവിക. റസൂൽ എന്തെങ്കിലും തനിക്ക് സ്വാർത്ഥമായ ഒരു കാര്യത്തിൽ തിരക്കിട്ട് വരുമ്പോൾ അബ്ദുള്ളാഹിബ്നു മക്തൂം പഠിപ്പിച്ചു തരുന്ന അറിയുമ്പോൾ അപ്പൊ അവർ പ്രയാസം ഉണ്ടെങ്കിൽ അതന്നെ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ പറയില്ല. പക്ഷെ എന്നാലും അതിനൊരു വജിയുണ്ട്. പക്ഷെ ഇത് റസൂലിന്റെ ദൈവത്തിൽ ഇവർക്ക് ദൈവത്തെ നടത്തിക്കൊണ്ടിരിക്കെ സജീവമായിരിക്കെ അബ്ദുള്ളാഹിബ്നു മക്തൂം എന്ന റസൂലാക്കി അതൊരു പ്രയാസം ഉണ്ടാക്കി മനസ്സിൽ. അദ്ദേഹത്തോട് പെട്ടെന്ന് പ്രതികരിച്ചില്ല, നിസ്രാഹു മതങ്ങൾ പ്രതികരിച്ചില്ല. ഇവരുടെ ദൈവത്ത് കഴിയട്ടെ എന്നിട്ട് അതാകാം, കാരണം അതിവിടെ റെഡിയാണ്. അബ്ദുള്ളാഹിബ്നു മക്തൂമിനെ സംബന്ധിച്ചിടത്തോളം റെഡിയാണ്. തൈഫ് അള്ളാഹു പറഞ്ഞ എന്താണ്? അബസ വതവല്ല അൻജാഅഹുൽ അഅമാന. അബസ എന്നാണ് എന്താ? നെറ്റി ചുളിച്ചു. വതവല്ല മുഖം തിരിച്ചു. എപ്പോ? അൻജാഅഹുൽ അഅമാ, അന്ധൻ താങ്കൾ വന്നപ്പോൾ, അദ്ദേഹത്തിന്റെ അടുക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നപ്പോൾ എന്ന് പറഞ്ഞ് മനസ്സിലായ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? നെറ്റി ചുളിച്ചു എന്നാണ്, മുഖം തിരിച്ചു എന്നാണ്. രണ്ടും അബ്ദുള്ളാഹിബ്നും മക്തൂമിനെ സ്വാധീനിക്കൂല, കാരണം അദ്ദേഹത്തിന് എന്താണ്? അത് കാണാൻ കഴിയൂല, കാണാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ ദേവത്വം നടത്തി എന്നുള്ളത് ആ റസൂലുള്ളാഹിന്റെ താല്പര്യം കാരണത്താലാണ്, മനസ്സിലായി. പക്ഷെ ഈ കൗമ് അവര് നന്നാവൂല. അവര് കാരണം എന്താണ്? അഹങ്കാരികളാണ്, വന്നിരിക്കണതന്നെ വെറുതെ കുടം കൗത്തി വെള്ളം വാരിയറല്ലേ. ആ ഏർപ്പാട് അവരുടെ ആ അവസ്ഥ എത്ര പറഞ്ഞാലും ഒരു നന്നാവൂല. ഇത് അള്ളാഹ്ക്കറിയാം, അള്ളാഹുവിനറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അന്ധന് വന്ന് ഈ പറഞ്ഞപ്പോ ഇവരെ വിഗണിച്ചിട്ട് ആ അന്ധനെയായിരുന്നു മുഖവിലേക്ക് എടുക്കേണ്ടത്. അതാണ് കൂടുതൽ ഉചിതം ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പൊ റസൂലുള്ളാഹി അടുത്ത നിലപാട് ഉചിതമാണ്, ശരിയാണ്. പക്ഷെ കൂടുതൽ ഉചിതമായില്ല, കൂടുതൽ ശരിയായില്ല എന്നുള്ളതിൽക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഗുണദോഷിച്ചത്, തിരുത്തിയത്. അബസ വതവല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഇതൊക്കെയാണ് റസൂലുള്ളാഹിക്ക് എന്തായത്? ഭാരം തീർത്തതായ പിന്നെ വിസറുകൾ തെറ്റുകൾ. അപ്പൊ അതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, താങ്കളുടെ മുതുകിനെ ഞെരുക്കി കളഞ്ഞ അല്ലെങ്കിൽ ഭാരം തീർത്തതായ വിസറിനെ താങ്കൾക്ക് അള്ളാഹു മാപ്പാക്കിയിരിക്കുന്നു, പുറത്തിരിക്കുന്നു. അതേപ്പോ പിന്നെ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നതും വന്നു പോയതൊക്കെ ഒരു ഉദ്ദേശമാണ്. ഫ്യൂച്ചറിൽ വരാനുള്ളതും വന്നത് ഇപ്പൊ പിന്നെ ഈ കപട വിശ്വാസികൾക്ക് റസൂലിന്റെ മാപ്പ് വീട്ടിലിരിക്കാൻ പറഞ്ഞെന്നുള്ള സംഭവം അതിനകത്ത് പിന്നീട് നടന്നതാണ്, മനസ്സിലായി. എന്തായാലും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വിസർ എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണ്? അത് റസൂലുള്ളാഹിക്ക് വളരെ ചെയ്തു മാപ്പാക്കി പുറത്തു ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അത് റസൂലുള്ളാഹിക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. വറഫഅന ലക ദിക്റക്, റഫഅന നാം ഉയർത്തി, ലക താങ്കൾക്ക്, ദിക്റക് താങ്കളുടെ യശസ് പേര് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. എന്താ അവിടെ ഉദ്ദേശം? എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ദിക്റിനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉയർത്തിയത്? അങ്ങനെ ഉയർത്തിയത് നബിയാക്കി റസൂലുള്ളാഹിക്ക് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയാക്കി റസൂലാക്കി അവതരിപ്പിച്ചു അല്ലെ. ഏറ്റവും വിശിഷ്ടമായ അവസാനത്തെ വേദം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചു. ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മുഴുവൻ ജനതകളിലേക്കും റസൂലുള്ളാഹി നബിയായിട്ട് നിയോഗിച്ചു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല തന്റെ പേരിനോട് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സാക്ഷ്യവചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹിന്റെ പേര് കൊണ്ടുവന്നു. നിസ്കാരം, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കാത്ത നിസ്കാരമല്ല അല്ലേ. ബാങ്ക്, ഇഖാമത്ത്, അതിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കും വിധമാണ് അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചത്, നിയമമാക്കിയത്. ഒരു ഇബാദത്തും ഒരാൾക്ക് ചെയ്യാൻ കഴിയൂല റസൂലുള്ളാഹിനെ അനുസ്മരിക്കാതെ. എങ്ങനെ ഒരു ഇബാദത്തും ഒരാൾക്കും ചെയ്യാൻ പറ്റൂല റസൂലുള്ളാഹിനെ അനുസ്മരിക്കാതെ? എങ്ങനെ? ആ ഇത്തിബാ റസൂൽ ഇബാദത്ത് ശരിയാണെങ്കിൽ ഇഖ്ലാസും വേണം, ഇത്തിബാവും വേണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹ്ക്ക് ചെയ്യണം, ഇത്തിബാ എന്ന് പറഞ്ഞാൽ റസൂലുള്ള ചെയ്തതുപോലെ ചെയ്യണം. അപ്പൊ നോക്കി നിങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ സൽകീർത്തിയാണത്. അങ്ങനെ ഒരു പ്രവാചകനുമില്ല, ഒരു മഖ്ലൂഖിനുമില്ല. അങ്ങനെ ഒരു സ്ഥാനം ഒരു പ്രവാചകനുമില്ല, ഒരു മഖ്ലൂഖിനുമില്ല. ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്മരിക്കപ്പെടാത്ത ഒരു സമയം ഈ ദുനിയാവിലില്ല. റസൂൽ സ്മരിക്കപ്പെടാത്ത ഒരു സമയം ഈ ദുനിയാവിലില്ല. ഇവിടെ പിന്നെ അലം നശ്റഹ് ലക സദ്രക വവദഅനക വിസ്രക അല്ലദീ അൻഖദ ബഹ്റക വറഫഅന ലക ദിക്റക. റസൂലുള്ളാഹിക്ക് നെഞ്ച് വിശാലമാക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ ഈ പാപം ഒഴിവാക്കിയതിനെ പറയുമ്പോൾ ഇവിടെ ഒരു ഇതുള്ള എങ്ങനെ ഈ നെഞ്ചകം വിശാലമാക്കി നടന്നു, അത് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിശാലത നൽകിയത് അത് കാൽപ്പനികമാണോ അതല്ല അതിനൊരു ഭൗതിക സംവിധാനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോ ചിലർ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുട്ടിയായിരിക്കെ റസൂലുള്ളാഹിനെ നെഞ്ചു പിളർത്തിയ സംഭവം, ഷഖുസദർ നെഞ്ചു പിളർത്തിയ സംഭവം, ആ നെഞ്ചു പിളർത്തൽ ഷഖുസദർ ഷറഫ സദറിന് വേണ്ടിയായിരുന്നു. നെഞ്ചു പിളർത്തി, അതിൽ നിന്ന് പൈശാചികതയുടെ അംശം കളഞ്ഞു, അതേപോലെ തന്നെ നെഞ്ചകം കഴുകി. അത് ഷഖുസദറാണ്, ഷറഫ സദറല്ല. ഈ ആയത്തിൽ പറയുന്ന വിഷയം അത് നേരിട്ടല്ല, പക്ഷെ ഇത് ഇതിനു വേണ്ടിയായിരുന്നു അത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായി? അത് പല ഒന്നിലധികം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷക്കുസദർ നെഞ്ചു പിളർന്നിട്ടുള്ളതായ ഈ ശുദ്ധി കഴുകൽ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഹൃദയം വിശാലമാകുന്നതിന് വേണ്ടിയായിരുന്നു പിന്നെ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വദഉൽ വിസർ ഉണ്ടല്ലോ, അത് പോക്കുക ഒഴിവാക്കുക അതിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ഒരു തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന പൈശാചികത, ജിന്ന് എല്ലാവരുടെയും കൂടെ നിന്നുണ്ട്, ഒരു കരീനുണ്ട്. ആ കരീന് മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കും, പ്രലോഭിപ്പിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ദുനിയാവിൽ ജീവിക്കേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിന്മക്ക് പ്രേരിപ്പിക്കുന്നതായ ആ കരീനിനെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഹിദായത്തിലാക്കിയിട്ടുണ്ട്, ഹിദായത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കരീൻ റസൂലുള്ളാഹി തിന്മയിലേക്ക് വിളിക്കുന്ന ഒരവസ്ഥല്ല. മനസ്സിലായ? അപ്പൊ അതും ഇതിന്റെ എന്നതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ അത് ഇഹത്തിലും പരത്തിലും, ഇഹത്തിലും പരത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തി മഹനീയാണ്, മഹനീയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹമീദാണ്. അള്ളാഹു ഹമീദാണെന്നാണ് എന്താ, അള്ളാഹു മഹ്മൂദ്, പ്രശംസിക്കപ്പെടുന്നവനും വാഴ്ത്തപ്പെടുന്നവനും. മനസ്സിലെ? ആ മഹ്മൂദായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഹമീദ് എന്നുള്ളത് അള്ളാന്റെ പേരാണ്. ആ പേരിൽ നിന്നാണ് റസൂലുള്ളാഹിക്കുള്ള പേര് വരെ എടുത്തത്. മനസ്സിലെ? മുഹമ്മദ് എന്ന പേര്, മുഹമ്മദ് എന്ന പേര്. ഏതായാലും ഉറഫാന അലക്ക ദിക്റക്ക്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫ ഇന്ന മഅൽ ഉസ്രി യുസ്ര. എന്താ ഫ ഇന്ന മഅൽ ഉസ്രി യുസ്ര? ഉസ്ർ എന്ന് പറഞ്ഞാൽ ഞെരുക്കം, ഞെരുക്കം, പ്രയാസം. യുസ്ർ എന്ന് പറഞ്ഞാൽ ആശ്വാസം, എളുപ്പം. ഫ ഇന്ന മഅൽ ഉസ്രി, തീർച്ചയായും പ്രയാസത്തോടൊപ്പം, ഞെരുക്കത്തോടൊപ്പമാണ് എന്ത് ഞെരുക്കത്തോടൊപ്പം ഉണ്ട് യുസർ, എന്തുണ്ട്? എളുപ്പമുണ്ട്. ഇന്നമാൽ ഉസ്രി യുസ്ര, ഇതിന്റെ അതേ ആശയം അതിനെ ബലപ്പെടുത്താനാണ് ഇത് പറഞ്ഞത്. ഇന്നമാൽ ഉസ്രി യുസ്ര, തീർച്ചയായും ഉസറിനോടൊപ്പം യുസറുണ്ട്, എളുപ്പമുണ്ട്. ഇവിടെ ഈ രണ്ടായത്തും കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്താന്ന് പറഞ്ഞാണ് ഇന്നമാൽ ഉസ്രി യുസ്ര, ഇന്നമാൽ ഉസ്രി യുസ്ര, രണ്ടും എന്താ പറയുന്നത്? പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഒരു പ്രയാസം ഉണ്ടായാൽ ഇതിനെ കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? എളുപ്പമുണ്ടാവും എന്നാണ്, എളുപ്പമുണ്ടാവും. പ്രയാസത്തിന് ഒരു മുഖമാണ് എങ്കിൽ എളുപ്പത്തിനും ആശ്വാസത്തിനും ബഹുമുഖങ്ങളാണ് എന്നതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. ഇതൊക്കെ ഉസ്ർ എങ്ങനെ പ്രയോഗിച്ചത്? അൽ ഉസ്ർ എന്നാ പ്രയോഗിച്ചത് രണ്ടിടത്തും അല്ലേ? അൽ ഉസ്ർ എന്നാ പ്രയോഗിച്ചത്. യുസ്റോ, യുസർ നക്കിറയാണ്, അൽഫ്ലാം ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഈ അൽ ഉസ്ർ എന്ന് പറഞ്ഞവർത്ത് രണ്ടും ഉസ്ർ ഒന്നാണ്. പക്ഷെ യുസ്റൻ എന്ന് പറഞ്ഞവർത്ത് ഒരു യുസറല്ല, പിന്നെ യുസർ പലതാണ്. അപ്പോ പ്രയാസം ഒന്നാണ് എങ്കിൽ ആശ്വാസം പലതാണ്. പ്രയാസം ഒന്നാണ് എങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ആശ്വാസം പലതാണ്, പലതാണ്. അതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. അറബിയിൽ പറയും ഇഷ്തറൈത്തു ഫറസൻ വബിയഅത്തു ഫറസൻ. ഇഷ്തറൈത്തു ഫറസൻ, ഞാനൊരു കുതിരനെ വാങ്ങി. വബിയഅത്തു ഫറസൻ, ഒരു കുതിരനെ ഞാൻ വിറ്റു അല്ലേ? അവിടെ ഒരു കുതിരനെ ഞാൻ വാങ്ങി, വേറൊരു കുതിരനെ വിറ്റു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയും. ഇഷ്തറൈത്തു അസദൻ വബിയഅത്തു ഇഷ്തറൈത്തു ഫറസൻ വബിയഅത്തു ഫറസൻ. പക്ഷെ ഇങ്ങനെ പ്രയോഗിക്കും ഇഷ്തറൈത്തുൽ ഫറസ വബിയഅത്തുൽ ഫറസ. മനന്താ, ഞാനൊരു കുതിരനെ വാങ്ങിയിട്ട് ആ കുതിരനെ ഞാൻ വിറ്റു. അവിടെ അൽഫ്ലാം വന്നപ്പോ അതേ കുതിരയാണ് ഈ കുതിര എന്നുള്ളതാണ്, മനസ്സിലല്ലേ? അപ്പൊ അതാണ് ഈ അൽഫ്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രയോഗങ്ങളിൽ ഇത് രണ്ടു വരെ ഞെരുക്കാണ്. പക്ഷെ ഇവിടെ ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നല്ല, അത് പല രീതിയിൽ. അപ്പൊ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഞെരുക്കം ഒന്നാണ് എങ്കിൽ അതിനെ തുടർന്ന് വരുന്നതായ ആശ്വാസം അത് പലതായിരിക്കും, പല നിലക്കുള്ള ആശ്വാസമായിരിക്കും. ഇതെന്തിനാ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറയുന്നത് ഫഇന്നമാൽ ഉസ്രി യുസ്ര, ഇന്നമാൽ ഉസ്രി യുസ്ര? എന്തിനാ ഇവിടെ ഈ ഒരു ആമുഖത്തെ തുടർന്ന് ഇത് പറഞ്ഞത്? എന്തിനാ? ഫാ ഫാവുൽ ഫസീഹാണ്, മനസ്സിലല്ലേ? ഇങ്ങനത്തെ ഒരു അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറഞ്ഞ അള്ളാഹു? ഇപ്പൊ റസൂലിന്റെ ഇപ്പൊ ഏതൊരവസ്ഥയിലുള്ളത്? റസൂലിന്റെ ഇപ്പൊ ഏതൊരവസ്ഥയിലുള്ളത്? മക്ക കാലഘട്ടത്തിലെ ആ പ്രബോധനത്തിന്റെ കാലഘട്ടം, അതും പരസ്യ പ്രബോധനത്തിന്റെ തുടക്ക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചടുലമായ പരീക്ഷണമാണ്, ചടുലമായ പരീക്ഷണമാണ്, മനസ്സിലായില്ലേ? വളരെ കഷ്ടതയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഫഇന്ന മഅൽ ഉസ്ർ, ഈ ഒരു ഉസ്ർ ഇവിടെ ഉണ്ട് എങ്കിൽ എന്തുണ്ട്? യുസർ വരാനുണ്ട്. ആ യുസർ ഉസറിനെ പോലെ ഒന്നല്ല, പിന്നെയോ അത് അതിന് പല മുഖങ്ങളും പല പിന്നെ വശങ്ങളുമായിരിക്കും എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹിക്ക് നൽകുന്നതായ സുവിശേഷം, സന്തോഷ വാർത്ത. ഇതിൽ നിന്നാണ് ഫുഖഹാക്കൾ കർമ്മശാസ്ത്രത്തിൽ ചില തത്വങ്ങൾ, പിന്നെ ഫൈനമായ ഉസ്രി യുസ്ര, ഇന്നമായ ഉസ്രി യുസ്ര, അത് ഈ പിന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കായിക പറയും. അൽ മഷഖത്തു തജ്ലിബു തൈസീർ, അൽ മഷഖ തജ്ലിബു തൈസീർ, ഞെരുക്കം എളുപ്പത്തെ കൊണ്ടുവരും, പ്രയാസം എളുപ്പത്തെ കൊണ്ടുവരും എന്നുള്ളതാണ്. അത് ശറഈയായ വിധികളിലും അങ്ങനെയാണ്, ശറഈയായ വിധികളിലും അങ്ങനെ. നമ്മൾ പറഞ്ഞ് അള്ളാഹിന്റെ വിധി രണ്ട് നിലക്കുണ്ട്, ശറഈയും ഖദരിയും, മനസ്സിലായി? ഒരു കുന്നിന് ഒരു കുഴി, ഇതാണ് അള്ളാഹിന്റെ സുന്നത്ത്. ഏതിന്റെ വിഷയത്തിൽ? ഖദറിന്റെ വിഷയത്തിൽ അല്ലേ? ഖദരിയായ അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ പറഞ്ഞ രോഗങ്ങൾ അതേപോലെ തന്നെ പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ, ഇതാണ് ഖദരിയായ വിധി. അത് ഒരു കുന്നാണെങ്കിൽ അതിനൊരു കുഴി അള്ളാഹുവിന്റെ തല നിശ്ചയിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഒരിക്കലും രണ്ട് എളുപ്പത്തെ ഒരു ഞെരുക്കം മറികടക്കൂല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു ഞെരുക്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സുഖം നൽകിയിട്ട് തന്നെ അള്ളാഹിന്റെ സുന്നത്ത് അങ്ങനെയാണ്. ഫഇന്നമാൽ ഉസ്രി യുസ്ര, ഇന്നമാൽ ഉസ്രി. അതേപോലെ തന്നെയാണ് ശറഈയായ അള്ളാഹിന്റെ വിധികളും, ശറഈയായ അള്ളാഹിന്റെ വിധി, മനസ്സിലായില്ലേ? നിന്ന് നിസ്കരിക്കാൻ പ്രയാസമാണ്, നിന്ന് നിസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ ആ പ്രയാസം എളുപ്പത്തെ കൊണ്ടുവരും. എങ്ങനെ നിസ്കരിക്കാം? ഇരുന്ന് നിസ്കരിക്കാം. അൽമശക്ക പ്രയാസം ഏജിലി ബുദ്ധൈസിർ, എളുപ്പത്തെ കൊണ്ടുവരും. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ അത് പ്രയാസമാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? കിടന്ന് നിസ്കരിക്കാം, മനസ്സിലല്ലേ? തദ്ദേശവാസി നോമ്പെടുക്കണം. യാത്രക്കാരനാണെങ്കിലും, യാത്ര ക്ലേശകരാണെങ്കിൽ അയാൾക്ക് നോമ്പില്ല, മനസ്സിലായി? മുലയൂട്ടുന്ന ഒരു ഉമ്മ നോമ്പെടുക്കുന്ന പ്രയാസമാണെങ്കിൽ അവർക്ക് എന്തില്ല? നോമ്പില്ല. ഗർഭിണി അവർക്ക് നോമ്പെടുക്കുന്നത് പ്രയാസാണ്, അവർക്ക് നോമ്പില്ല, ഇളവില്ല. മശക്ക തജ്ലിബു തൈസീർ. ഹജ്ജ് ആർക്കാ ഹജ്ജ് പറഞ്ഞത്? ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഇല്ല, ഹജ്ജ് ഉണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ശാരീരിക ശേഷി ഇല്ല, ഹജ്ജ് ഉണ്ടോ? ഇല്ല. ഒരാൾക്ക് മക്കയിൽ എത്തിപ്പെടാൻ വഴി തരപ്പെട്ടില്ല, ഹജ്ജ് ഉണ്ടോ? ഇല്ല. ശരീയായിട്ടുള്ള അള്ളാന്റെ വിധികൾ അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചത് ഇങ്ങനെയാണ്. ഉസ്ർ ഉണ്ടോ? അതിനപ്പുറം യുസ്ർ ഉണ്ട്, എളുപ്പമുണ്ട്. അൽ മശക്ക തജ്ലിബു തൈസീർ, പ്രയാസം എളുപ്പത്തെ കൊണ്ടുവരും. فإذا فرغت فانصب وإلى ربك فارغب. എന്താ فإذا فرغت؟ إذا فرغت فاعتفته إذا فرغت. എന്താ فرغت؟ فرغതന വിരമിച്ചു. فرغت താങ്കൾ വിരമിച്ചു. إذا فرغت താങ്കൾ വിരമിച്ചാൽ, വിരമിച്ചാൽ فانصب. എന്താ فانصب? നസബ എന്ന ക്രിയ. മനസ്സിലായില്ലേ? നസബ് എന്നാണ് എന്താ? അധ്വാനിച്ച് ക്ഷീണിക്കുക എന്നർത്ഥം. അധ്വാനിച്ച് ക്ഷീണിക്കുക നസബ്. നസബക്ക് നസബുൻ എന്ന് മസ്ദറുണ്ട്, ക്രിയാധാതു. നസബുൻ ഞാൻ പിന്നെ വ്യാകരണം പഠിപ്പിക്കല്ല, എനിക്കറിയാം എല്ലാവരും വല്ലാതെ തന്നെ അത്യാവശ്യം ഉറക്കത്തിന്റെ മൂടിലാണെന്നുള്ളത് എന്നുള്ളത്. ഒരു മണിക്കൂറാകാനേ നമ്മളെ ക്ലാസ്സിന് ടൈം. നസ്ബ്, നസ്ബ് എന്ന് മസ്തറുണ്ട്, നസ്ബത്ത് എന്ന് മസ്തറുണ്ട് കേട്ടോ. ഉറക്കം പോകാനാണ് ഇത് എഴുതേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞാൻ എഴുതൂല. പക്ഷേ നസബക്ക് ചില ക്ലാസ്സിൽ ഇരുന്നിട്ട് പിന്നെ രണ്ടു കണ്ണു അടിക്കാറുണ്ടല്ലേ നമ്മള് സിപ്പ. പിന്നെ നസബ എന്നുള്ളതിന് നസബുൻ എന്ന് വസ്തുണ്ട്, അതാണ് ക്ഷീണം അല്ലെ. പിന്നെ റസൂൽ ഹദീസിൽ പറഞ്ഞല്ലേ, മാ യുസീബുൽ എന്താണ് ഏഷ് നഷാദ് എന്തെങ്കിലും പഠിപ്പിച്ച കുട്ടികളെ, പിന്നെ മാ യുസീബുൽ മുസ്ലിമ മിൻ മിൻ ആ മിൻ നസബിൻ വല വസബിൻ വല ഹമ്മിൻ വല ഗമ്മിൻ വല ഹസരിൻ എന്നൊക്കെ പറഞ്ഞേ. ആ മുസ്ലിമിന് ഏൽക്കുന്ന ഒരു നസബുമില്ലാണ്. നസബ് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചിട്ടുണ്ടാകുന്ന ക്ഷീണം, അഴക്ക് മുസ്ലിമിന് കൂലി കിട്ടുന്നുള്ളതാണ് അവിടെ ഹദീസിലുള്ളത്. അപ്പൊ അവിടെ നസബ് പറഞ്ഞു, ഇവിടെ ഉദ്ദേശം അതാണ്, അധ്വാനിച്ചിട്ടുണ്ടാകുന്ന ക്ഷീണം. ആ അർത്ഥത്തിൽ നസബാണ്. നസ്ബ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ പിന്നെ ഇപ്പൊ ആളുകൾ ഇവിടെ അറബികൾക്ക് ജോലി ചെയ്യുമ്പോഴുണ്ടല്ലോ നസാബ്, നസാബ് എന്നറിയാം. ആരെ കുറിച്ചാണ് നസാബ്? ആരെ? കളനെ കുറിച്ച്. ആ അത് നസ്ബാണ്, മോഷണം, കളവ്, കെതിബ്. ഓനൊരു നസാബാണ് അറിയും. നസ്ബ എന്ന് പറയും, നസ്ബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടിപ്ടോപ്പിൽ ഒരാൾ ഇങ്ങനെ ഈ മിനി ടെക്സ്റ്റൈൽസ് പോലെ ഡ്രസ്സ് ധരിച്ച് നടക്കണ നസ്ബ അറിയും. ഇവിടെ ഉദ്ദേശം നസബാണ്. ഫഇദ ഫറഗ്ത താങ്കൾ വിരമിച്ചാൽ, ഫൻസബ് താങ്കൾ എന്ത് ചെയ്യ? ആ പിന്നെ മറ്റൊരു കർമ്മം അതിൽ വിമുഖ, പിന്നെ അതിൽ വ്യാപൃതനായിട്ട് എന്ത് ചെയ്യ? ക്ഷീണിക്കുക എന്നുള്ളതാണ്. അതിൽ വ്യാപൃതനാകുക എന്നുള്ള അർത്ഥം, വ്യാപൃതനായ സ്വഭാവത്തിന്റെ ഫലം എന്താണ്? ക്ഷീണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അധ്വാനിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഫൈദ ഫറഗത്ത ഫൻസബ്. അതിന്റെ ഉദ്ദേശം നമ്മൾ പറയാം. ഒരു കള്ളനുണ്ടായിനി, കള്ളനില്ലേനി. ആ മൂപ്പരിക്ക് എപ്പോഴാണ് കാശ് കഴിയണത്, അപ്പൊ മൂപ്പര് മോഷ്ടിക്കും, മോഷ്ടിക്കും. അപ്പൊ മൂപ്പരെ പിടിച്ച്, മൂപ്പര് പിടിച്ച് പറഞ്ഞ ഫൈദ ഫറഗത്ത ഫൻസബ്. എപ്പോഴാണ് പോക്കറ്റ് കാലിയാണത്, അപ്പൊ ഫൻസബ് എന്നാ പറഞ്ഞത്. മൂപ്പര് നസ്ബാണ് അവിടെ എന്റെ മസ്തർ. അപ്പൊ എന്റെ അർത്ഥം എന്താ? ഹറാമി ആയിക്കോന്നാണ്. പക്ഷെ അബ്വാബുൽ ബയാൻ, ഞാൻ എന്റെ വക പറയില്ല, അബ്വാബുൽ ബയാനിൽ അഹമ്മദ് അമീൻ ശൻഖൈത്തി ഈ ഇങ്ങനെ ഈ ആയത്തുകളെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ഈ കള്ളന്മാരുണ്ടല്ലേ, അങ്ങനത്തെ ചില ഇതുണ്ട്, പിന്നെ അവര് ചില ഏർപ്പാട് ചെയ്യണ്ട്. ഫൈദ ഫറഗത്ത ഫൻസബ് എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ, കാര്യമായിട്ടുണ്ട് എങ്കിൽ ഹറാമി ആയിക്കോ എന്ന അർത്ഥത്തിൽ അയാളതിനെ മനസ്സിലാക്കിയതാണ്. വേറൊരുത്തൻ അങ്ങനെ, വേറൊരുത്തൻ ജോലി കഴിഞ്ഞിട്ട് മൂപ്പര്, ജോലി കഴിഞ്ഞിട്ട് മൂപ്പര് ഭയങ്കര വേഷഭൂഷാദികളിൽ ഇങ്ങനെ ഹാറൂനെ പോലെ നടക്കണത്, നല്ല ടിപ്ടോപ്പിൽ എല്ലാ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അടിപൊളിയായിട്ട്. അപ്പൊ ആളുകൾ ചെങ്ങായി എജന്ത ഈ ഈ അല്പന ഐശ്വര്യം കിട്ടിയപ്പോ അതിരാത്രിയും കൂടെ ഇവിടെ നിന്നിട്ട് ചെല്ലില്ലേ, എന്ന മാതിരി മൂപ്പര് ഭയങ്കര ഇതിൽ നടക്കി ഇറങ്ങി നടക്കണം. അപ്പൊ ആളുകളോട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ഗർവ് അണിച്ചിട്ട് നടക്കുന്നത്? അതും ഈ ഒരു ടിപ്ടോപ്പിൽ. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഫൈദ ഫറഗത്ത ഫൻസബ്, ഞാൻ ഇതുവരെ ജോലി ചെയ്യുന്നു, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൻസബ്. നസ്ബ് പറഞ്ഞ എന്താ? ആ നല്ല ഫുൾ ഗെറ്റപ്പിൽ ടിപ്ടോപ്പിൽ നടക്കുക എന്നാണ് മൂപ്പരയിന് അർത്ഥം മനസ്സിലാക്കിയത്. കാരണം നസ്ബ ഈ ക്രിയക്ക് നസ്ബ എന്നും എന്തുണ്ട് ക്രിയാധാതുണ്ട്. ആയത്തുകളെ ദുരുപയോഗപ്പെടുത്തുന്ന ഇത് വേറെ ചിലവളന്മാർ അങ്ങനെയല്ല, ഷിയാക്കൾ അവര് ഇവിടെ നസബ എന്നാണ് സ്ഥാപിക്കുക എന്നർത്ഥമുണ്ട്, സ്ഥാപിക്കാം. അപ്പോ ഫൈദ ഫറഹത്ത പ്രവാചകരെ നിങ്ങൾ നുബുവത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫൻസബ് ഫൻസബ് അലിയൻ, ആ സ്ഥാനത്ത് ആര് നിശ്ചയിക്കണം, അലിയെ നിശ്ചയിക്കണം. അപ്പൊ റസൂല പിന്നെ നുബുവത്ത് നിന്ന് വിരമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അലിയാർ എന്ത് ചെയ്യണം, ഖലീഫയാക്കണം എന്നാണ് ആര് പറഞ്ഞത്, ഷിയാക്കൾ പറഞ്ഞത്. ഒക്കെ എന്താണ് ആയത്തുകളെ സ്ഥാനം തെറ്റിക്കലും ദുരുപയോഗപ്പെടുത്തലാണ്. ചില ആളുകൾ ഒരു ജ്യൂസ് കടന്റെ മുന്നിൽ ബോർഡിൽ വസഖാഹും റബ്ബുഹും ഷറാബൻ തഹൂറാണ് അതിന്റെ ബോർഡ്. അതേപോലെ തന്നെ ഒരു തുന്നൽ കടക്കാരൻ ഫസ്സലാഹു തഫ്സീലാണ്, എന്താ തഫ്സീൽ എന്ന് പറഞ്ഞാല് തുന്നണി എന്ന് പറയും, ഫസ്സലാന്ന് പറഞ്ഞാൽ തുന്നാണ്. ഓ ഫസ്സലാഹു തഫ്സീല സുഹൃത്താണ്, ഒരായത്തിന്റെ ഭാഗമാണ് ഫസ്സലാഹു തഫ്സീല. പല ബിരുദന്മാർക്കും പല തയ്യും. ഏതാണ് താങ്കൾ വിരമിച്ചാൽ താങ്കൾ എന്ത് ചെയ്യുക, പിന്നെ അധ്വാനിക്കുക എന്നാണ്, അധ്വാനിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശം. ഉദ്ദേശം അധ്വാനിക്കുക എന്നാണ്, പക്ഷെ ഫൻസബ് എന്നാണ് അധ്വാനിച്ചിട്ട് അതിൽ ക്ഷീണിതനാവുക എന്നുള്ള ആ ഒരു ഉദ്ദേശം അർത്ഥമാണ്. ഇവിടെ എന്തിൽ നിന്ന് വിരമിച്ചാൽ എന്തിൽ അധ്വാനിക്കാൻ, താങ്കൾ വിരമിച്ചാൽ താങ്കൾ അധ്വാനിക്കുക എന്നാണ്. എന്തിൽ നിന്ന് വിരമിച്ചാൽ എന്തിൽ അധ്വാനിക്ക, അധ്വാന എന്താ ഇന്ന് പറഞ്ഞേ. ആ ചിലരങ്ങനെ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈദ പറഞ്ഞത് മിനസ്സല പൻസംഫിദ്വ, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുആ ചെയ്യുക. ചിലര് പറഞ്ഞത് ഫൈദ ഫറഗത്ത മിനൽ ഫറായിദ്, നിർബന്ധ കർമ്മങ്ങൾ നിങ്ങൾ വിരമിച്ചാൽ ഫൻസബ് എന്താണ് സുന്നത്തുകൾ നിങ്ങൾ അനുഷ്ഠിക്കുക. ചിലര് പറഞ്ഞ് ഫൈദ ഫറഗത്ത മിൻ അഅ്മാലി ദുനിയ, ദുന്യവിയായ കർമ്മങ്ങൾ വിരമിച്ചാൽ ഫൻസബ് ഇലാ അഅ്മാലിൽ ആഖിറ, എന്താ പാരത്രിക ലോകത്തിന് വേണ്ട കർമ്മങ്ങളിൽ നിങ്ങൾ നിരതനാകുക, അത് വേണ്ടി ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കുക. ചിലര് പറഞ്ഞത് ഫൈദ ഫറഹത്ത ഫൻസബ് പിന്നെ 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 ഭൗതിക ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നൊക്കെ മനസ്സിനെ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സ് മുക്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. മനസ്സ് മുക്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹിനെ കുറിച്ചുള്ളതായ ചിന്തകൾ, ദിക്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിനെ വ്യാപൃതമാക്കുക. അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഏതൊരു സാഹചര്യത്തിലാണ് പറയുന്നത്, മക്കാ കാലഘട്ടത്തിൽ നുബുവത്തിന്റെ സന്ദർഭങ്ങളിലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിൽ ദഅവത്തിൽ നിരതരാകാനാണ്, നിരതൻ ആകാനാണ്. അപ്പോ ദുന്യവി കർമ്മങ്ങളാണെങ്കിലും ഇനി മതപരമായിട്ടുള്ള ഒരു കർമ്മമാണെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടതില്ല. എന്ത് ചെയ്യാ, കർമ്മങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ദുന്യവി ജീവിതം അതിനെ പിന്നെ തുടർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആഹ്വാനം ചെയ്യണം. വൈലാ റബ്ബിക് ഫർഹബ്, എന്താ വൈലാ റബ്ബിക് ഫർഹബ്, റബ്ബിലേക്ക് മാത്രം ഫർഹബ് ആഗ്രഹം പ്രകടിപ്പിക്കുക, പ്രതീക്ഷയർപ്പിക്കുക. റഹിബ എന്ന് പറഞ്ഞത് റഹിബ യർഹബു, റഹിബ എന്നാൽ ആഗ്രഹം ജനിപ്പിക്കുക എന്നർത്ഥം. ആശയർപ്പിക്കുക, പ്രതീക്ഷ അർപ്പിക്കുക. ഇർഹബ് ഫർഹബ്, ഇർഹബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം ജനിപ്പിക്കുക, പ്രതീക്ഷ അർപ്പിക്കുക. അത് ആരിലേക്ക് മാത്രം, ഇല റബ്ബി, റബ്ബിലേക്ക് മാത്രം, താങ്കളുടെ റബ്ബിലേക്ക്. അവിടെ വാവാത്തഫിൻ്റെത് താങ്കളിലെ റബ്ബിലേക്ക് മാത്രം ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്യുക. ഫ ഇവിടെയും ഫസീഹത്തിന്റെ ഫയാണ്. അതായത് താങ്കൾ വിരമിച്ചാൽ താങ്കൾ അധ്വാനിക്കുക, അങ്ങനെ അധ്വാനിക്കുന്ന ആ സമയത്തും എന്താ വേണ്ടത്, റബ്ബിലേക്ക് മാത്രം പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക, പ്രതീക്ഷ അർപ്പിക്കുക. ഇവിടെ മാത്രം എന്ന് പറയാൻ കാരണം എന്താ, ഫർഹബ് ഇലാ റബ്ബിക്കുന്നാണ് ഫർഹബ്, താങ്കൾ പ്രതീക്ഷ അർപ്പിക്കുക, ആഗ്രഹം വെക്കുക. ആരിലേക്ക്, ഇലാ റബ്ബിക്, താങ്കളുടെ റബ്ബിലേക്ക്. അവിടെ ഇലാ റബ്ബിക്ക് എന്നുള്ളതിനെ മുന്തിപ്പിച്ചു. അപ്പൊ റബ്ബിലേക്ക് മാത്രം ആഗ്രഹങ്ങളുമായി പ്രതീക്ഷകളുമായി ആരിലേക്ക് മാത്രം മനസ്സ് തുറക്കുക, അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് തുറക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. വൈലാ റബ്ബിക് ഫർഹബ്, റബ്ബിലേക്ക് മാത്രം ആഗ്രഹം സമർപ്പിക്കുക, പ്രതീക്ഷ റബ്ബിൽ മാത്രം അർപ്പിക്കുക. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ ഈ ആയത്തെ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. റസൂൽ മാത്രങ്ങളോട് ഈ ദുനിയാവിയായ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അധ്വാനിക്കാൻ ആവശ്യപ്പെടാം. ആ അധ്വാനം ഉപകാരപ്രദമായ നിലക്ക് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, ഇപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും ഫറാഖ് മുഅ്മിന് ഉണ്ടാകരുത് എന്നാണ്. എന്താ ഫറാഖ്? ഒഴിവ് സമയം, മനസ്സിലായില്ല? ഫറാഖ് ഉണ്ടാകരുത്. ഒന്നുകിൽ മതപരമായ കർമ്മങ്ങളിൽ ഒരാൾ വ്യാപൃതനാകണം, അല്ലെങ്കിൽ ഭൗതികമായ കർമ്മങ്ങളിൽ ഒരാൾ വ്യാപൃതനാകണം, മനസ്സിലല്ലേ? ഒഴിഞ്ഞിരുന്നാൽ എന്താ ഉണ്ടാകാൻ? അൽ ഹൽവ തുഅല്ലിമു കത്തത്രീസ്, ഗ്രാമീണർ പറയും അൽ ഹൽവ തുഅല്ലിമു കത്തത്രീസ്. ഒഴിവ് സമയം നിനക്ക് തത്രീസ് പഠിപ്പിക്കുന്നതാണ്. തത്രീസ് എന്നാണ് എന്താ? ഈ എംബ്രോയിഡറി അല്ലേ, എംബ്രോയിഡറി. ആ അതിന് പല വർണ്ണങ്ങളും പല ഇതും ഉണ്ടാവും അല്ലേ, അതൊരു പ്രയോഗം മാത്രമാണ്. ഒഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ മനുഷ്യൻ പല വേലകൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയം ഉണ്ടാകാൻ പാടുള്ളതല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രത്യേകിച്ച് പറയാറുണ്ട്, ഒന്നുകിൽ ദീനിയായി അല്ലെങ്കിൽ ഭൗതികമായി ഒരു ഷുഗലിലും അമലിലും ആയിരിക്കണം ആളുകൾ ഫറാഖ് ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഫൈദാ ഫറഖ്ത ഫൻസബ്, ഈ മാനസിക ടെൻഷനുകളും അതേപോലെ തന്നെ ഈ മാനസിക രോഗങ്ങളും പിരിമുറുക്കങ്ങളൊക്കെ ആർക്കാ ഉണ്ടാകാൻ? ഒഴിഞ്ഞിരിക്കണം അല്ലേ. ഒഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ വേറെ പണിയൊന്നുമില്ല, ചൊറിഞ്ഞ് ഇത് ആലോചിക്കുന്നേ പണി. അങ്ങനത്തെ ആളുകളൊന്നും അല്ലേ. അതുകൊണ്ടാണ് എന്നിട്ട് നീണത് മനുഷ്യന്മാർ പല സ്ഖലിതങ്ങളിലേക്കും പല തെറ്റുകളിലേക്കൊക്കെ നീണത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറന്നുപോയി. പിന്നെ വൈല അറബിക ഫർഹദ്, നമ്മളുടെ പ്രതീക്ഷകൾ, പ്രത്യാശകൾ, ആഗ്രഹങ്ങൾ, അതുകൊണ്ട് നമ്മൾ ആരിലേക്കാണ് കൽബ് തുറക്കേണ്ടത്? അള്ളാഹുവിലേക്കാണ്. അത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇലാ റബ്ബിക എന്നുള്ളതിനെ എന്ത് ചെയ്തത്? മുന്തിപ്പിച്ചത്. ഇലാ റബ്ബിക എന്നുള്ളതിനെ മുന്തിപ്പിച്ചത്. ഇന്ന് മനുഷ്യർക്ക് പറ്റിയ ദുരന്തം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതീക്ഷകളും പ്രത്യാശകളും ആഗ്രഹങ്ങളുമൊക്കെ ഇത് പ്രകടിപ്പിക്കുവാൻ എന്ത് ചെയ്ത്? അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം തുറക്കേണ്ട ഹൃദയങ്ങൾ പടപ്പുകളിലേക്ക് തുറന്നു എന്നുള്ളതാണ്. പടപ്പുകളിലേക്ക് തുറന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പടച്ചോൻ കൈവിടും, പടപ്പുകളോട്ട് തരൂല്ല. പടച്ചോൻ കൈവിടും, പടപ്പുകളതൊട്ട് തരൂല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മനുഷ്യന്മാർ ആഗ്രഹമുള്ളവരായി പ്രതീക്ഷയുള്ളവരായിട്ട് കൽബ് തുറക്കേണ്ടതായ വിഷയങ്ങളിൽ എന്ത് ചെയ്ത് മനുഷ്യന്മാർ പടപ്പുകളിലേക്ക് തിരിച്ചു. പടപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ച് മൺമറഞ്ഞവർ, മനസ്സിലായോ? എന്തിനാണ് ആളുകൾ മക്കാമുകളിൽ പോണത്? എന്തിനാണ് ആളുകൾ ദർഗകളിൽ പോണത്? എന്തിനാണ് ആളുകൾ ജാരങ്ങളിൽ പോണത്? എന്തിനാ പോണത്? എന്തെങ്കിലും ഒരാഗ്രഹം പ്രതീക്ഷിച്ചിട്ടാണ്, ഒരാഗ്രഹത്തിന്റെ സാധൂകരണത്തിന്, അല്ലെങ്കിൽ ഒരു പിന്നെ പ്രതീക്ഷ അത് പുലരാൻ, ഒരു മോഹം അത് സഫലമാകാൻ, ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ പോണത്, ഖബറിലേക്ക് പോണത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ. എന്നിട്ട് ആ ഖബറാളിയോട് മൺമറഞ്ഞവനോട് നീണത് ഇവർ കൽബ് തുറന്നിട്ട് ചോദിക്കണത്. കൽബ് തുറക്കുക മാത്രമല്ല, കണ്ണ് നിറഞ്ഞിട്ടാ ചോദിക്കണത്. കൽബ് തുറന്ന് കണ്ണ് നിറഞ്ഞ് ചോദിക്കണത്. അത് മഹാ ദുരന്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞത് വഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് മാത്രം ഫർഗബ്, നീ ആഗ്രഹം പ്രകടിപ്പിക്ക്, പ്രത്യാശ വെച്ച് പുലർത്ത് എന്നുള്ളതാണ്. അതും നിസ്രാസലമാതങ്ങൾക്ക് തിരുനബിയുടെ ക്ലേശത്തിന്റെ ഞെരുക്കത്തിന്റെ നാളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന നിർദ്ദേശമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ള അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിൽ മനസ്സ് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കാനുണ്ടായത് നമുക്ക് ചരിത്രം ആ വിഷയത്തിൽ അറിയാം. ഇൻഷാല്ലാ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സും ഇതേപോലത്തെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, സൂറത്തു ദുഹ. അപ്പൊ ഇൻഷാല്ലാ അതിന്റെ ചില ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് ഇൻഷാല്ലാ അവിടെ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ പറയില്ല. അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅഷ്ഹദു അന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹു മിൻഹു വഅന്ന അൽജന്നത ഹഖ്ഖു വഅന്ന അന്നാര ഹഖ്ഖു വഅന്ന സഅത ഹഖ്ഖു പിന്നെ വഅന്ന നബി ഹഖ്ഖു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ഷഹാദത്ത് അതൊരാൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അറിയിക്കുന്ന ഹദീസിന്റെ അവിടെ അള്ളാഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറഞ്ഞു, പിന്നെ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു. ഈസാ നബിയെ കുറിച്ച് ആ അള്ളാഹുവിനെ ഇലാഹായും ആ റസൂലിനെ റസൂലായും സമ്മതിക്കണം. ആ അങ്ങനെ തന്നെ എന്തേ? ഇല്ലല്ല, അങ്ങനല്ല. സാക്ഷ്യവചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ നിലക്കുള്ള സാക്ഷ്യവചനം ആരുടെ റസൂൽ അള്ളാഹുവിനെ ആരാധ്യനായി സാക്ഷ്യം വഹിക്കുക, മുഹമ്മദ് നബിയെ നബിയായിട്ട് സാക്ഷ്യം വഹിക്കുക എന്നുള്ള ആ ഷഹാദത്തിന്റെ രീതി അത് ഇസ്ലാമിലേ ഉള്ളൂ, അത് അറബി ഭാഷയിലാണ്. മറ്റ് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു ഷഹാദത്തല്ല, പക്ഷെ അവിടെ അവർ അള്ളാഹനെ ഇലാഹായിട്ട് അംഗീകരിക്കണം, ഈ പ്രവാചകനെ റസൂലായിട്ട് സമ്മതിക്കുമാണ്. മനസ്സിലായല്ലേ? അതുകൊണ്ടല്ലേ പിന്നെ പവൈല ആദിൻ അഹാഹും ഹൂദൻ قال يا قوم اعبدوا الله ما لكم من اله غيره എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയില്ലേ, وانا رقم رسول امين, ഞാൻ നിങ്ങൾക്ക് റസൂലാണ് എന്നൊക്കെ പറയുന്നില്ലേ, അത് അദ്ദേഹം റസൂലായി അവർ അംഗീകരിക്കാനാണ്. പക്ഷെ ഈ രീതിയിലുള്ളതായ ഒരു സാക്ഷ്യം മൂസാ നബിനോട് ചോദിച്ചിട്ടില്ല, മൂസാ നബി ഇങ്ങോട്ട് ചോദിച്ചാണ്, നിസ്സാസ്ലമാതങ്ങൾ മൂസാ നബിനോട് ചോദിച്ചിട്ടില്ല. പിന്നെ ഒന്നങ്ങനത്തെ അന്ന് ആ സംഭവം തന്നെ എന്തല്ല, അത് മരിച്ചവരോട് ചോദിക്കുന്ന സംഭവമല്ല, അത് ആത്മീയ ലോകത്ത് നടക്കുന്ന പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട നിഫ്സലാശ്രമതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മോചിതത്വം കാര്യമാണ്. മനസ്സിലായി? അതിൽ തന്നെയും എന്ത് ചെയ്തില്ല, നിഫ്സലാശ്രമതങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ ഓരോ ആകാശങ്ങളിലും ഓരോ പ്രവാചകന്മാരെ കണ്ടു, മനസ്സിലല്ലേ? അപ്പോ ആകാശ കവാടം തുറക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെടുമ്പോ പിന്നെ മെൻ, അപ്പൊ ജിബ്രീൽ എന്ന് പറയും. ഒവൻ മാക്, നിന്റെ കൂടെ ആരെയും ചോദിക്കുമ്പോ മുഹമ്മദുൻ എന്ന് പറയും, അപ്പൊ മുഹമ്മദ് ആണ് എന്ന് പറയും. അപ്പൊ ചോദിക്കും അബുഴിസ്, മുഹമ്മദ് നിയോഗിക്കപ്പെട്ടോ ചോദിക്കുമ്പോ അതെ. അപ്പൊ പിന്നെ ആകാശകവാടം അങ്ങനെ തുറന്നു പോകുമ്പോ അപ്പൊ ആദമിനെ കാണും, അങ്ങനെ ഓരോ നബിമാരെ കണ്ടിട്ട് പോക്കാണ്. അങ്ങനെ അഞ്ചാം ആകാശത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു, പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്ത് അള്ളാഹുലേക്ക് പോയി, വഹയൊക്കെ കിട്ടിയതിന് ശേഷം ഇറങ്ങുമ്പോഴാണ് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് എന്താണ് മുഹമ്മദ്, എന്താണ് ഷറാക്കിയതെന്ന് ചോദിക്കുന്നത്, എന്താണ് റബ്ബ് വിധിച്ചതെന്ന് ചോദിക്കുന്നത്. അപ്പൊ പറയാണ് ഹംസീന സല, 50 നിസ്കാരാണ് ഷറാക്കിയെന്ന് പറയുന്നത്. അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ അനുഭവം വെച്ചിട്ട് പറയാണ് ഉമ്മത്തുക്കലാത്തു തീക്കുതാക്ക്, നിങ്ങളുടെ ഉമ്മത്തിന് ഒരിക്കലും അത് സാധിക്കൂല എന്ന് പറയുന്നത്. അതുകൊണ്ട് റബ്ബിനോട് തഹ്ഫീഫ് ചോദിക്കാൻ പറയുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിസ്ലാശ്രമാണ്, ഇല്ല റസൂൾ വന്നിട്ട് പറയുന്നില്ല, അവിടെ റസൂൾ ചോദിക്കണില്ല, റസൂളിനോട് ചോദിച്ചിട്ട് റസൂള്ളാനോട് പറയുന്ന നിർദ്ദേശമാണ്. ഇനി അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെയും അതെന്തില്ല, അത് പിന്നെ ആത്മീയ ലോകത്തെ സംബന്ധിച്ച് മനസ്സിലായില്ലേ, മുഹമ്മദ് സ്വലാസ്ലം മാത്രങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മാത്രല്ല, അവിടെ അന്ന് മഹാത്ഭുതങ്ങൾ വരെ തന്നെ. ഇപ്പൊ നിസ്ലാസ്ലം മാത്രങ്ങൾ മിഅ്റാജിന്റെ ആ രാവിൽ ആ നിശാപ്രയാണത്തിൽ മൂസ നബി തന്റെ ഖബറിൽ നിസ്കരിക്കണേ കണ്ടിട്ടുണ്ട്. ഫലസ്തീനിലേക്കാണല്ലോ പോണത് ആദ്യം, അക്സ ജെറുസലേമിലേക്കാണ് പോണത്, അക്സയിൽ പിന്നെ എല്ലാണ്, ഖുദ്സിലാണ് മൂസ നബിയുടെ ഖബറുള്ളത്. ഖുദ്സിൽ പിന്നെ ഖുസൈബുൽ അഹ്മർ എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് ഖുദ്സിൽപ്പെട്ട സ്ഥലമാണ്, അവിടെയാണ് മൂസ നബിയുടെ ഖബറുള്ളത്. ആ ഖബറിൽ മൂസ നിസ്കരിക്കണത് കണ്ടു എന്നാണ് മനസ്സിലായത്. അപ്പൊ ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ടുള്ളതായ ചില വിഷയങ്ങളാണ് മനസ്സിലായി, അവിടെ നടക്കുന്നതായ ചില സംഭവങ്ങളാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് നമ്മൾ വിശ്വസിക്കല്ലാതെ നമുക്കതിൽ നിന്നൊരു കർമ്മം ചിട്ടപ്പെടുത്താൻ മനസ്സിലായില്ലേ. ഇപ്പൊ പലിശ പണക്കാരൻ ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്ന രംഗം കാണിക്കുന്നുണ്ട്, പലിശ പണക്കാരൻ മനസ്സിലല്ലേ. അത് ഒരാള് പിന്നെ കല്ലിട്ട് നിൽക്കുകയാണ്, പലിശ വാങ്ങി കൊടുത്തവനുണ്ടല്ലോ അയാള്, പിന്നെ ചെലവും ചോരയും നിറഞ്ഞു നല്ലാവും നമ്മളെ കക്കട്ടനാവുകയില്ല, ഒരു നദിയിൽ നീന്തി തുടിക്കുകയാണ് അയാളതിൽ മുങ്ങി താഴെയാണ്, വാ പൊളിച്ചിട്ട് ഇങ്ങനെ കരയിലേക്ക് അടുക്കുമ്പോ ഇയാളെ വായിലേക്ക് കല്ലിട്ട് കൊടുക്കുമ്പോ അയാൾ വീണ്ടും താണു പോണതാണ് മനസ്സിലല്ലേ. അപ്പൊ ആ ഒരു ശിക്ഷ അവിടെ നടക്കുന്നുണ്ട്, അതെവിടെയാണ്, ബർസഖിലാണ്. നമുക്കത് വിചാരിച്ചിട്ട് ഒരു പലിശ പണക്കാരനെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് മറം മാറിയിട്ടില്ലെങ്കിൽ അവിടെ കവർ മാന്തിട്ട് ശിക്ഷ അടപ്പിലാക്കാൻ നമുക്ക് പറ്റുക, ഇങ്ങനെ കല്ലെറിയാൻ പറ്റുക. അതൊക്കെ ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾക്ക് പ്രത്യേകമായി അതിൽ അതിന്റെ പിന്നെ കൈഫിയത്തെ വിഭവം രീതിയൊക്കെ എന്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല, അതൊക്കെ നമ്മൾ സത്യപ്പെടുത്താനും വിശ്വസിക്കാനുള്ള കാര്യമാണ് മനസ്സിലായില്ലേ. അവിടെ അന്ത്യനാളിൽ എങ്ങനെ ഉയർത്തെഴുന്നേൽക്ക, ഇങ്ങനെ ഉയർത്തുന്നത് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബിയാണ്. എല്ലാവരും നഗ്നബാധരായി നഗ്നതയുടെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഒരാൾ പറയാം ഞാൻ തുണിയൊന്നും എടുക്കൂല, ഞാനിങ്ങനെ ഫ്രഷ് കണ്ടീഷനിൽ നടക്കും പറഞ്ഞാല് അപ്പൊ എന്തിനു വെച്ചാൽ എങ്ങനെ നടക്കണേ, ഇനി അന്ത്യനാൾ വരെ ഉയർത്തെഴുന്നേൽക്കാതെ അള്ളാഹു എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കുക. അപ്പൊ പിന്നെന്താണ് അവറത്തിനൊരു ഇതുള്ളത് അടുത്ത ഒരാൾ എടുക്കാതെ നടന്നാൽ, പക്ഷെ അതെന്താണ്, അതൊക്കെ ഈ മറുകണ്ഠം ചാടി ചിന്തിക്കലാണ്, ദീന് വച്ച അതേ ഒരു വരമ്പിനപ്പുറം ചിന്തിക്കലാണ് മനസ്സിലായോ. ഇപ്പൊ എല്ലാ നബിമാർക്കും ഇമാമൻ എന്നിട്ട് റസൂൽ നിസ്കരിച്ചു മസ്ജിദുൽ അക്സ പള്ളിയിൽ, എല്ലാ നബിമാരും വന്നു, ഉജാ നബിയൂൻ എല്ലാ നബിമാരും വന്നു, നിസ്ലാസ്ലം മതങ്ങൾ അവർക്ക് ഇമാമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ. എങ്ങനെ റസൂൽ ഇസ്ലാസ്ലം മതങ്ങൾ അതിനെ കണ്ടത്, റസൂൾ അങ്ങനെ വീട്ടിലിരുന്നോ എല്ലാ സമയത്തും, ഞാനിപ്പോ അക്സ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിരുന്നു, നബിമാരൊക്കെ ഉണ്ടായിരുന്നു ഇമാമായിട്ട് ഉണ്ടാ ഇല്ല, അതായത് അതിൽ പരിമിതപ്പെട്ട അത് സത്യപ്പെടുത്താനും അത് വിശ്വസിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി മാത്രമല്ല, ഇനിയിപ്പൊ ഇങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട് സംസാരിച്ചു, ഈസാ നബിയെ കണ്ട് സംസാരിച്ചു, യൂസുഫ് നബിയെ കണ്ട് സംസാരിച്ചു, ആദ നബിയെ കണ്ട് സംസാരിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട് സംസാരിച്ചു, ഒക്കെ ശരിയാണ്, സ്ഥിരപ്പെട്ടതാണ്. അതിൽ അവരെ വിളിച്ച് ദുആ ഇറക്കാനും അവരോട് വല്ലതും ചോദിക്കാനും ന്യായമുണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആരെ മാതൃക വേണ്ടത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് റസൂലിന്റെ ഒരു മൂസാ നബിനെയും വിളിച്ചിട്ടില്ല, ഒരു ഇബ്രാഹിം നബിനെയും വിളിച്ചിട്ടില്ല, മനസ്സിലായത്? പിന്നെ ഇനിയിപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കാളൊക്കെ ശ്രേഷ്ഠനായ നബിയാണെന്ന് പിന്നെ സഹാബത്ത് അങ്ങനെ ചെയ്യണ്ടേ? സഹാബത്ത് അങ്ങനെ ചെയ്യണ്ടേ? അതുണ്ടായിട്ടില്ല. പിന്നെ പൂർവികരിൽ നിന്നൊരു മാതൃക അല്ലാത്തൊരു വിഷയമാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൊക്കെ ഗവേഷണം നടത്തിയിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.